السلام عليكم ورحمة الله وبركاته. الحمد لله رب العالمين والصلاة والسلام على أشرف الأنبياء والمرسلين محمد وعلى آله وأصحابه أجمعين. أما بعد، إن أريد إلا الإصلاح ما استطعت وما توفيقي إلا بالله عليه توكلت وإليه أنيب. ريم الله سهودر الماري سهورتك لي الله بندن يمن رديشنغل സൂക്ഷിച്ചുകൊണ്ട് അവന്റെ വിധിവിലക്കുകളെ മാനിച്ചുകൊണ്ട് തഖ്‌വയോടുകൂടി ജീവിക്കാൻ ഞാനും നിങ്ങളും ആത്മാർത്ഥമായി പരിശ്രമിക്കണം എന്ന് ആമുഖമായി ഓർമ്മപ്പെടുത്തുകയാണ്. ഈ വിട്ടില പ്രദേശമൊന്ന് കാണുവാനും ഇവിടെ നമ്മുടെ തൗഹീദിന്റെ ഒരു കേന്ദ്രം ഉയർന്നു വരുന്നത് ഒന്ന് നേരിൽ നോക്കി കാണുവാനും ഉദ്ദേശിച്ചാണ് ഇന്ന് ഇവിടെ വന്നിട്ടുള്ളത്. കൂട്ടത്തിൽ നമ്മുടെ സുഹൃത്തുക്കൾക്ക് വേണ്ടി ഒരു നസീഹത്ത് എന്ന നിലക്കാണ് നമ്മൾ ഈ ഒരു കൊച്ചു ക്ലാസ് ഇവിടെ സംഘടിപ്പിച്ചിട്ടുള്ളത്. അല്ലാഹു സുബ്ഹാനഹു തആല സൂറത്ത് അൽ മാഇദ 105-ാമത്തെ വചനത്തിൽ പറഞ്ഞ ഒരു വാചകമാണ് ഞാൻ നിങ്ങളുടെ ശ്രദ്ധയിൽ കൊണ്ടുവരുന്നത്. യാ അയ്യുഹല്ലദീന ആമനു അലൈക്കും അംഫുസക്കും ലാ യദുറുക്കും മൻ ളല്ല ഇദ ഹതദൈതും ഇല അല്ലാഹി മർജിഉകും ജമീഅ ഫയുനബ്ബിഉകും ബിമാ കുന്തും തഅമലു. വിശ്വാസികളെ എന്ന് വിളിച്ചുകൊണ്ട് അല്ലാഹു പറയാണ്, നിങ്ങൾ നിങ്ങളുടെ കാര്യം ശ്രദ്ധിച്ചുകൊള്ളണം. നിങ്ങൾ ഹിദായത്തിലാണെങ്കിൽ വഴിപഴച്ചവർ നിങ്ങൾക്ക് യാതൊരു ഉപദ്രവവും വരുത്തുന്നതല്ല. നിങ്ങളുടെ എല്ലാവരുടെയും മടക്കം അള്ളാഹുവിലേക്കാണ്. അവൻകടുക്ക് എത്തിയാൽ അവൻ നിങ്ങൾ പ്രവർത്തിച്ചിരുന്നതിനെ സംബന്ധിച്ച് നിങ്ങൾക്ക് വിവരം തരുന്നതാണ്. ഇതാണ് ഈ ആയത്തിൽ പറഞ്ഞിട്ടുള്ള കാര്യം. നമ്മൾ ഓരോരുത്തരും നമ്മുടെ കാര്യം ശ്രദ്ധിക്കണം എന്ന് പറഞ്ഞാൽ സ്വന്തം കാര്യം മാത്രം നോക്കിയാൽ മതി, മറ്റാരുടെയും കാര്യം നോക്കേണ്ടതില്ല എന്നല്ല. നമ്മൾ നമ്മുടെ കാര്യത്തിൽ കൂടുതൽ ശ്രദ്ധ ചെലുത്തണം. ഞാൻ എന്നെ നന്നാക്കുന്നതിനെ സംബന്ധിച്ച്, ഞാൻ നന്നാകുന്നതിനെ സംബന്ധിച്ച്, ഞാനൊരു സമ്പൂർണ്ണ ഇസ്ലാമിക വ്യക്തിത്വം ഉള്ള ആളായി മാറുന്നതിന് വേണ്ടി അതിൽ ഏറ്റവും കൂടുതൽ ശ്രദ്ധിക്കേണ്ടത് ആരാണ്? ഞാനാണ്. അതിനുശേഷമാണ് മറ്റുള്ളവരെ എന്ത് ചെയ്യേണ്ടത്? ശ്രദ്ധിക്കേണ്ടത്. അപ്പൊ അതുകൊണ്ട് നമ്മൾ ഓരോരുത്തരും അള്ളാഹു നമ്മളെയാണ് നമ്മളെ ഏൽപ്പിച്ചിട്ടുള്ളത്. എന്റെ കാര്യത്തെക്കുറിച്ച് ഉത്തരവാദിത്വം എനിക്കാണ്. നാളെ ഞാൻ മറുപടി പറയേണ്ടത് എന്റെ വിശ്വാസത്തിനും എന്റെ കർമ്മത്തിനും അനുസരിച്ചാണ്. ഞാൻ ചെയ്ത പാപം വേറൊരാൾക്കും ഏറ്റെടുക്കാൻ കഴിയില്ല. വേറെ ആരെങ്കിലും ചെയ്ത നന്മ എനിക്ക് തന്നിട്ട് എനിക്ക് സ്വർഗം കിട്ടുമോ? കിട്ടൂല. അപ്പൊ അതുകൊണ്ട് ഞാൻ ശരിയായ വിശ്വാസവും ശരിയായ അമലും സ്വീകരിച്ചാൽ നാളെ പരലോകത്ത് എനിക്ക് രക്ഷപ്പെടാൻ സാധിക്കും. വലാ തസിർ വാസിറത്തും വിസിറ ഉഖ്ര, പാപം ചെയ്യുന്ന ഒരാത്മാവും മറ്റൊരാളുടെ പാപവും ഏറ്റെടുക്കുന്നതല്ല എന്ന് അല്ലാഹു സുബ്ഹാനഹു വതആല പറഞ്ഞിട്ടുണ്ട്. അതുകൊണ്ട് നമ്മൾ ഓരോരുത്തരും ഒരു യഥാർത്ഥ മുസ്ലിമായി മറ്റുള്ളവർക്ക് മാതൃകയായ ഒരു മോഡൽ മുസ്ലിമായി മാറുവാൻ നമ്മൾ ഓരോരുത്തരും പരിശ്രമിക്കേണ്ടതുണ്ട്. ഇന്ന് നമ്മൾ നോക്കിയാല് ഇസ്ലാം എന്ന മഹത്തായ അനുഗ്രഹം നമുക്ക് കിട്ടിയെന്നത് വലിയൊരു അനുഗ്രഹം തന്നെയാണ്. മുസ്ലിമാകാൻ സാധിച്ചു എന്നത്. ഇന്നിവിടെ ആളുകൾ എന്തിനെയൊക്കെ ആരാധിക്കുന്നു, എന്തിനെയൊക്കെ പൂജിക്കുന്നു, എന്തെല്ലാം കാട്ടിക്കൂട്ടുന്നു മതത്തിന്റെ പേരിൽ. അതിൽ നിന്നെല്ലാം അള്ളാഹു നമ്മളെ രക്ഷപ്പെടുത്തി. ഈ ലോകത്തെ സൃഷ്ടിച്ച് സംരക്ഷിക്കുന്ന അള്ളാഹുവിനെ മാത്രം ആരാധിക്കുന്ന, അവനോട് മാത്രം പ്രാർത്ഥിക്കുന്ന, ഒരു സൃഷ്ടിക്ക് മുമ്പിലും സുജൂദ് ചെയ്യാത്ത, ഒരു സൃഷ്ടിയുടെ മുമ്പിലും തലകുണിക്കാത്ത ഒരു ഉന്നതനായ മഹാവ്യക്തിത്വമായി മുസ്ലിമിനെ അള്ളാഹു മാറ്റിയിരിക്കുന്നു. അങ്ങനെയുള്ള ഇസ്ലാം സ്വീകരിക്കാൻ നമുക്ക് അള്ളാഹു തൗഫീഖ് നൽകിയെന്ന് തന്നെ നമുക്ക് ലഭിച്ചിട്ടുള്ള വലിയ അനുഗ്രഹമാണ്. ലക്ഷോപലക്ഷം മനുഷ്യർക്കിടയിൽ നിന്നും അള്ളാഹു തെരഞ്ഞെടുത്തവരാണ് മുസ്ലിങ്ങൾ എന്ന് നമ്മൾ മനസ്സിലാക്കണം. ഈ ഉമ്മത്തിനെ സംബന്ധിച്ച് ഖൈർ ഉമ്മത്ത് എന്ന് ഖുർആനിൽ പറഞ്ഞിട്ടുണ്ട് അല്ലേ? കുന്തും ഖൈറ ഉമ്മത്തിൻ. അത് പറഞ്ഞത് സഹാബത്തിനെ സംബന്ധിച്ചാണെങ്കിലും അവസാന കാലം വരെയുള്ള മുസ്ലിമീങ്ങളൊക്കെ അങ്ങനെ ആയിരിക്കണം എന്നാണ്. നിങ്ങൾ സമുദായത്തിൽ വെച്ച് ഏറ്റവും ഉത്തമമായ സമുദായമാണ്. നമ്മളെ സംബന്ധിച്ച് പറഞ്ഞിട്ടുള്ള കാര്യം എന്താ? അള്ളാഹു തന്നെ സൂറത്തുൽ ഹജ്ജിൽ പറഞ്ഞു, ഹുവ സമ്മാകുമുൽ മുസ്ലിമീൻ മിൻ ഖബ്ലു വഫീ ഹാദാ. ഈ വേദഗ്രന്ഥത്തിൽ ഖുർആനിലും ഇതിനു മുമ്പുള്ള വേദഗ്രന്ഥത്തിലും അള്ളാഹു നിങ്ങൾക്ക് അൽ മുസ്ലിമീൻ എന്ന് പേര് വച്ചിരിക്കുന്നു അല്ലേ? വജാഹിദു ഫില്ലാഹി ഹഖ ജിഹാദി എന്ന് തുടങ്ങുന്ന ആയത്തുണ്ടല്ലോ സൂറത്തുൽ ഹജ്ജില്, നിങ്ങൾ അള്ളാഹന്റെ മാർഗത്തിൽ ശരിയായ ജിഹാദ് ചെയ്യണം എന്ന് പറഞ്ഞു. ഹുവജ് തബാക്കും, അവൻ നിങ്ങളെ പ്രത്യേകം സെലക്ട് ചെയ്തിരിക്കുന്നു, അള്ളാഹു നിങ്ങളെ തെരഞ്ഞെടുത്തിരിക്കുന്നു. ദീനിൽ ഒരു വിഷമവും ഒരു ബുദ്ധിമുട്ടും അവൻ നിങ്ങൾക്ക് ഏർപ്പെടുത്തിയിട്ടില്ല. മില്ലത്ത് അബീക്കും ഇബ്രാഹിം, നിങ്ങളെ പിതാവ് ഇബ്രാഹിമിന്റെ മില്ലത്താണ് നിങ്ങൾ പിൻപറ്റേണ്ടത്. അദ്ദേഹം അള്ളാഹുവാണ് നിങ്ങൾക്ക് അൽ മുസ്ലിമീൻ എന്ന് പേര് വെച്ചിട്ടുള്ളത്. എന്തിനു വേണ്ടി? ലിയകൂന റസൂലു ഷഹീദൻ അലൈക്കും വതകൂനു ശുഹദാ അലന്നാസ്. നിങ്ങൾ റസൂൽ നിങ്ങൾക്ക് സാക്ഷിയായിരിക്കണം, നിങ്ങൾ ജനങ്ങൾക്ക് സാക്ഷികളാകാൻ വേണ്ടി. അപ്പൊ റസൂൽ നമുക്ക് മാതൃകയാണ്. നാം എങ്ങനെ ജീവിക്കണം? ആരെയാ നോക്കേണ്ടത്? റസൂലിനെ നോക്കണം. അതുപോലെ നമ്മൾ ജീവിച്ചിട്ട് മറ്റു മനുഷ്യർക്ക്, മറ്റെല്ലാ സമുദായങ്ങൾക്കും നമ്മൾ എന്താകണം? മോഡലുകളായിരിക്കണം. നമ്മുടെ എല്ലാ കാര്യങ്ങളിലും, വിശ്വാസത്തിലും കർമ്മത്തിലും പെരുമാറ്റത്തിലും സ്വഭാവത്തിലും ഇടപാടിലും വാക്കിലും പ്രവൃത്തിയിലും നോക്കിലും നടത്തത്തിലും എല്ലാത്തിലും മറ്റുള്ളവർക്ക് നാം എന്തായിരിക്കണം? മാതൃകയായിരിക്കണം, മോഡലായിരിക്കണം. അതിനുവേണ്ടിയാണ് അള്ളാഹു സുബ്ഹാനഹു വതാല നമ്മളെ തെരഞ്ഞെടുത്തിട്ടുള്ളത്. നമ്മള് ഗവൺമെന്റ് സെൻസസ് എടുക്കുമ്പോ ജാതിയുടെ ഒരു കോളുണ്ടാവും, അവിടെ മുസ്ലിം അല്ലെങ്കിൽ മാപ്പിള എന്തെങ്കിലും വേറെന്തെങ്കിലും ഇസ്ലാമിന്റെ പേര് എഴുതിയത് കൊണ്ട് നമ്മൾ അള്ളാഹുവിന്റെ കണക്കിൽ മുസ്ലിം ആവില്ല. അല്ലെങ്കിൽ നമ്മൾ ജനിച്ചത് മുസ്ലിം തറവാട്ടിലായി, നമ്മുടെ ഉപ്പ മുസ്ലിമായി, ഉമ്മ മുസ്ലിമായി, അതുകൊണ്ട് നമ്മൾ മുസ്ലിം ആവോ? ഇല്ല. നമ്മൾ ഇസ്ലാം സ്വീകരിച്ചുകൊണ്ട് യഥാർത്ഥ ഇസ്ലാം അനുസരിച്ച് ജീവിച്ചാൽ മാത്രമേ നമ്മൾ അള്ളാഹുവിന്റെ അടുക്കൽ യഥാർത്ഥ മുസ്ലിം ആവുകയുള്ളൂ. പക്ഷെ ഇന്ന് നമ്മുടെ സമുദായത്തെടുത്ത് നോക്കിയാല് മറ്റ് സമുദായങ്ങൾക്ക് മാതൃകയാവുന്ന തരത്തിൽ നമ്മൾ വളർന്നിട്ടുണ്ടോ? ഇല്ല എന്നതാണ് വാസ്തവം. വിശ്വാസത്തിന്റെ കാര്യത്തിലാണെങ്കിൽ ഇവിടെ ബിംബങ്ങളെ ആരാധിക്കുന്ന ആളുകളുണ്ട്. മഹാഭൂരിപക്ഷം ഇന്ത്യയിൽ അങ്ങനെയാണ്. കല്ലുകൊണ്ടും മരം കൊണ്ടും കൊത്തിയുണ്ടാക്കിയ ബിംബങ്ങളെ ആരാധിക്കുന്നു, മൃഗങ്ങളെ ആരാധിക്കുന്നു, അല്ലെ? പലതിനെയും ആരാധിക്കുന്നു. എന്നാൽ നമ്മുടെ ആളുകളോ കിടത്തിയിട്ട ബിംബത്തെയാണ് ആരാധിക്കുന്നത്. അതേതാ? ജാറം. ജാറം എന്നതൊരു ബിംബമാണ് യഥാർത്ഥത്തിൽ, അല്ലേ? ജാറത്തിന്റെ അടുക്കൽ പോയി നിൽക്കുന്ന ഒരു ദർഗയുടെ അടുക്കൽ പോയി നിൽക്കുന്ന ആളെ മനസ്സിൽ എന്താ ഉള്ളത്? ദർഗയുടെ പുറത്തെ കല്ലും മണ്ണും സഹായിക്കുന്നാണോ? അല്ല. ദർഗക്കകത്തുള്ള മഹാൻ, അദ്ദേഹം മരിച്ചാലും അദ്ദേഹത്തിന് കഴിവ് കൂടിയിട്ടുണ്ട്, അദ്ദേഹം നമ്മൾ കാണുന്നുണ്ട്, അദ്ദേഹം നമ്മൾ വന്നത് അറിഞ്ഞിട്ടുണ്ട്, നമ്മുടെ മനസ്സിലെ വിഷമങ്ങൾ അദ്ദേഹം മനസ്സിലാക്കുന്നുണ്ട്, അദ്ദേഹത്തെ വിളിച്ച് തേടിയാൽ അദ്ദേഹം സഹായിക്കും. ഈ വിശ്വാസത്തോടു കൂടിയാണ് നമ്മുടെ ആളുകൾ എന്ത് ചെയ്യുന്നത്? ദർഗയുടെ മുമ്പിൽ പോയി നിൽക്കുന്നത്. അദ്ദേഹത്തിന് മറഞ്ഞ കാര്യം അറിയാൻ പറ്റും, അദ്ദേഹത്തിന് നമ്മുടെ വിഷമങ്ങൾ മനസ്സിലാക്കാൻ പറ്റും എന്നൊക്കെയുള്ള വിശ്വാസമാണ്. ഇവിടെ നമ്മൾ വിശ്വാസ രംഗത്ത് ഇവിടുത്തെ അമുസ്ലിമായിട്ട് എന്താ പിന്നെ വ്യത്യാസമുള്ളത്? അവൻ കിടത്തിയിട്ട ബിംബത്തിന് പകരം എണീപ്പിച്ചെടുത്ത ബിംബത്ത് ആരാധിക്കുന്നു, നമ്മുടെ ആളുകൾ കിടത്തിയിട്ട ബിംബത്ത് ആരാധിക്കുന്നു എന്നല്ലാതെ വല്ല വ്യത്യാസമുണ്ടോ? അപ്പൊ അതുകൊണ്ട് വിശ്വാസ രംഗത്ത് ഇന്ന് മുസ്ലിം സമുദായം ഒരിക്കലും തന്നെ മറ്റുള്ളവർക്ക് മാതൃകയല്ല. മഹാഭൂരിപക്ഷവും യഥാർത്ഥത്തിൽ ശിർക്കിലാണുള്ളത്. ഇസ്ലാമിന്റെ പ്രത്യേകത തന്നെ എന്താ? മറ്റു മതങ്ങളിൽ നിന്ന് ഇസ്ലാമിനെ വേർതിരിച്ചിരുന്ന കാര്യം എന്താ? ശുദ്ധമായ കലർപ്പില്ലാത്ത ഏകദൈവ വിശ്വാസം, അതാണ് യഥാർത്ഥത്തിൽ ഇസ്ലാമിനെ വേർതിരിക്കുന്നത്. അതാണ് തൗഹീദ്, അതാണ് ഇസ്ലാമിന്റെ പ്രത്യേകത. അത് കൈവിട്ടാൽ മറ്റു മതങ്ങളുമായിട്ടുള്ള പ്രധാന വ്യത്യാസം ഇല്ലാതായി. മനസ്സിലായില്ലേ? അവരും സൃഷ്ടികളെ പൂജിക്കുന്നു, ആരാധിക്കുന്നു, നമ്മളും സൃഷ്ടികളെ പൂജിക്കുന്നു, സൃഷ്ടികളെ ആരാധിക്കുന്നു, മഹാന്മാരെയും പുണ്യപുരുഷന്മാരെയും പൂജിക്കുന്നു, ആരാധിക്കുന്നു. അവർ ബിംബത്തെ ഉണ്ടാക്കി വെക്കുന്നു, നമ്മൾ ബിംബത്തിന് പകരം ജാറത്തെ എന്ത് ചെയ്യുന്നു? കമനീയമാക്കി അലങ്കരിച്ചു വെച്ചിട്ട് പൂജിക്കുന്നു, പ്രാർത്ഥിക്കുന്നു. ഇതാണ് യഥാർത്ഥത്തിൽ ഇന്ന് നമ്മുടെ സമുദായത്തിന്റെ അവസ്ഥ. ഈ അവസ്ഥയിൽ നിന്ന് സമുദായത്തെ ഉയർത്തിക്കൊണ്ടുവരാനാണ് യഥാർത്ഥത്തിൽ നമ്മൾ ഓരോരുത്തരും ശ്രമിക്കേണ്ടത്. നമ്മുടെ സമുദായത്തെ നാം സംസ്കരിക്കുന്നതിന് ആദ്യം തുടങ്ങേണ്ടത് നമ്മളിൽ നിന്ന് തന്നെയാണ്. ഇസ്ലാം സാമൂഹ്യ സംസ്കരണത്തിന് ആദ്യത്തെ പടി എന്താണ്? വ്യക്തി സംസ്കരണമാണ്. ഓരോ വ്യക്തിയും അള്ളാഹു സുബ്ഹാനഹു വതാല പറഞ്ഞിട്ടുള്ളതനുസരിച്ചുള്ള ജീവിതത്തിലേക്ക് വന്നു കഴിഞ്ഞാൽ സ്വാഭാവികമായും അവിടെ എന്തുണ്ടാവും? ആ കുടുംബം നന്നാവും. അങ്ങനെയുള്ള വ്യക്തികൾ കൂടി കുടുംബം നന്നാവും. അങ്ങനെയുള്ള കുറെ കുടുംബങ്ങൾ ഉണ്ടാകുമ്പോൾ ഒരു മഹല്ല്, ഒരു പ്രദേശം എന്താവും? സംസ്കരിക്കപ്പെട്ടവരാകും. അങ്ങനെയാണ് മൊത്തം സമൂഹത്തെ സംസ്കരിക്കാൻ അള്ളാഹു സുബ്ഹാനഹു വതാല വ്യവസ്ഥ പഠിപ്പിച്ചിട്ടുള്ളത്. അതുകൊണ്ട് മുസ്ലിം സമൂഹത്തെ ഒരു മാതൃകാ സമൂഹമാക്കി വളർത്തിയെടുക്കുക എന്നതാണ് വാസ്തവത്തിൽ നമ്മളുടെ ഉദ്ദേശം. അങ്ങനെയുള്ളൊരു തെർബിയത്താണ് ഈ സമുദായത്തിൽ നമ്മൾ ഉദ്ദേശിക്കുന്നത്. സലഫി തെർബിയത്ത് എന്നതുകൊണ്ട് നമ്മൾ ഉദ്ദേശിക്കുന്നത് എന്താ? സലഫുകളുടെ മാതൃകയിലുള്ള തെർബിയത്ത്. സഹാബികളും താബികളും താബിഉ താബിഉകളൊക്കെ ഖുർആന്റെ സുന്നത്തിന്റെ അടിസ്ഥാനത്തിൽ എങ്ങനെയാണ് ശിക്ഷണം, തെർബിയ നൽകിക്കൊണ്ടുവന്നത്, ആ രൂപം നമ്മൾ സ്വീകരിക്കുക. അതിന്റെ ചില അടിസ്ഥാന തത്വങ്ങളാണ് വാസ്തവത്തിൽ നമ്മൾ ഓരോരുത്തരും പഠിച്ച് മനസ്സിലാക്കി ഈ സമുദായത്തിൽ പ്രയോഗവൽക്കരിക്കേണ്ടത്. നമ്മുടെ സംസ്കരണം അള്ളാഹു നമ്മളെയാണ് ഏൽപ്പിച്ചിട്ടുള്ളത്. എന്നെ സംസ്കരിക്കേണ്ടത്, ആത്യന്തികമായി ഞാൻ തന്നെയാണ്. എന്നെ നന്നാക്കാൻ നിങ്ങൾക്കൊക്കെ ഉപദേശം തരാൻ പറ്റും, പക്ഷേ പൂർണ്ണമായും ഞാൻ നന്നാണെങ്കിൽ എന്ത് വേണം? എന്റെ മനസ്സിനെ മാറ്റിയെടുക്കാൻ ഞാൻ തന്നെയാണ് പരിശ്രമിക്കേണ്ടത്. നമ്മൾ ഓരോരുത്തരും മനസ്സിലാക്കേണ്ട കാര്യം, കുല്ലു നഫ്സിൻ ബിമാ കസബ റഹീൻ, അള്ളാഹു പറയാണ് ഓരോ ശരീരവും താൻ സമ്പാദിച്ചതിന് പണയമാണ്. ഈ ദുനിയാവിൽ നാം എന്താണോ സമ്പാദിച്ചത്, വിശ്വാസം കൊണ്ടും കർമ്മം കൊണ്ടും എന്താ നേടിയത്, അതങ്ങ് കൊടുത്താൽ, അത് പണയമായി കൊടുത്താൽ സ്വർഗം കൊണ്ടു തരും. മനസ്സിലായില്ലേ? അതുകൊണ്ട് അതിനുവേണ്ടി നമ്മൾ എന്തു വേണം? നമ്മൾ പരിശ്രമിക്കേണ്ടതുണ്ട്. നമ്മൾ സമ്പൂർണമായ ഇസ്ലാമിന്റെ വ്യക്തിത്വങ്ങളായി മാറാൻ നമ്മൾ ശ്രമിക്കണം. പേരിൽ മാത്രം മുസ്ലിമായ ആളുകളെയാണ് ഇന്ന് നമുക്ക് കാണാൻ സാധിക്കുന്നത്. അബൂബക്കർ ആകും, അഹമ്മദ് ആകും, ഫാത്തിമയാകും, മറിയമാകും, പക്ഷേ ജീവിതത്തിൽ ഒന്നുണ്ടാവില്ല. ജീവിതത്തിൽ വിശ്വാസത്തിൽ മോശമായിരിക്കും, കർമ്മത്തിൽ മോശമായിരിക്കും, സ്വഭാവത്തിലും പെരുമാറ്റത്തിലും ഇടപാടിലൊക്കെ മറ്റ് സമുദായങ്ങളെക്കാൾ കഷ്ടമായിരിക്കും. എന്താ അതുകൊണ്ട് കാര്യമുള്ളത്? വെറുമൊരു ഖൗമി സ്പിരിറ്റ് കൊണ്ട് പരലോകത്ത് രക്ഷപ്പെടുമോ? രക്ഷപ്പെടില്ല. യഥാർത്ഥ ഇസ്ലാമിക വ്യക്തിത്വമായി നമ്മൾ മാറേണ്ടതിന്റെ അനിവാര്യതയാണ് നമ്മൾ അത് മനസ്സിലാക്കേണ്ടത്. ഇപ്പൊ വളർന്നു വരുന്ന തലമുറ യുവതി യുവാക്കൾ, അവരെ ചെറുപ്പം മുതൽക്ക് തന്നെ കുട്ടികൾ വളർത്തിയെടുക്കാൻ, തെർബിയ നടത്താനാണ് ഇസ്ലാം നമ്മോട് പഠിപ്പിച്ചിട്ടുള്ളത്, അല്ലേ? 7 വയസ്സായാൽ കുട്ടികളെ നിങ്ങൾ എന്ത് ചെയ്യണം? കുട്ടികളെ നിങ്ങൾ നിസ്കരിക്കാൻ ഉപദേശിക്കണം. 10 വയസ്സായിട്ട് നിസ്കരിക്കുന്ന അതിന്റെ പേരിൽ നിങ്ങൾ അവരെ അടിക്കണം എന്ന് പറഞ്ഞു, അല്ലേ? അത് മാതാപിതാക്കളുടെ ബാധ്യതയാണ്. കുല്ലുക്കും റായിൻ വ കുല്ലുക്കും മസ്ഊലുൻ അൻ റഅയ്യതിഹി, നിങ്ങളെല്ലാവരും ഭരണാധികാരികളാണ്. നിങ്ങളെ കീഴിലുള്ളവരെ കുറിച്ച് നിങ്ങൾ ചോദിക്കപ്പെടും. അപ്പൊ ഒരു വീട്ടിലെ ഭരണാധികാരി ആരാ? അവിടുത്തെ പിതാവാണ്. അയാൾക്കാണ് അവിടുത്തെ ഉത്തരവാദിത്തം. ആ വീട്ടിൽ നടക്കുന്ന കാര്യങ്ങളെ സംബന്ധിച്ചുള്ള ചോദ്യം അള്ളാഹുവിന്റെ അടുക്കൽ നേരിടേണ്ടതാരാ? ആ വീട്ടുടമസ്ഥനാണ്. അതാണ് യാ അയ്യുഹല്ലദീന ആമനു ഖൂ അൻഫുസകും വഅഹ്ലീകും നാറാ, വിശ്വാസികളെ നിങ്ങൾ നിങ്ങളുടെ ശരീരത്തെയും നിങ്ങളെ കുടുംബത്തെയും നരകത്തിൽ നിന്ന് കാത്തുകൊള്ളണം. എങ്ങനെ അവരെ നരകത്തിൽ കാക്കുക? അവരെ നരകത്തിന്റെ മാർഗത്തിൽ പ്രവേശിക്കുമ്പോ, തെറ്റായ കാര്യങ്ങളിലൂടെ പോകുമ്പോൾ അത് തടയേണ്ടതാരാ? ആ വീട്ടുടമസ്ഥനാണ്. എന്റെ വീട്ടിൽ നടക്കുന്ന കാര്യങ്ങളെ സംബന്ധിച്ച് എന്നോടാണ് അള്ളാഹു സുബ്ഹാനഹു വതാല ചോദിക്കുക എന്ന് നമ്മൾ മനസ്സിലാക്കണം. അപ്പൊ കുട്ടിയായിരിക്കുമ്പോൾ രക്ഷിതാക്കളും സമൂഹമൊക്കെ ഉപദേശിക്കും, പക്ഷേ ഒരു 15-20 വയസ്സായി കഴിഞ്ഞാൽ പിന്നെ രക്ഷിതാക്കൾ, അവന് പ്രായമായില്ലേ, ഞാനെന്തിനാ നോക്കുന്നത്? അങ്ങനെ ചെറുപ്പക്കാരെ തന്നിഷ്ടത്തിന് വിടുകയാണ്, മനസ്സിലായില്ലേ? മാത്രമല്ല തന്നിഷ്ടത്തിന് വിട്ടില്ലെങ്കിൽ കുട്ടികൾ എന്തെങ്കിലും ചെയ്തു കളയും എന്ന് പേടി, അല്ലേ? വല്ലാതെ നിർബന്ധിച്ചാൽ ചെക്കൻ പോയി ആത്മഹത്യ ചെയ്താലോ, ചെക്കൻ പോയി ട്രെയിനിന് തലവെച്ചാലോ എന്നൊക്കെ പേടിപ്പിച്ച് പലതരത്തിലും തെറ്റുകളിലേക്ക് കുട്ടികളെ പ്രോത്സാഹിപ്പിക്കുകയോ അല്ലെങ്കിൽ തെറ്റുകളെക്കുറിച്ച് അശ്രദ്ധ കാണിക്കുകയോ ചെന്ന ഒരു കുട്ടിയെ കേടുവരാൻ വേണ്ടിയിട്ട് കുട്ടിക്ക് തമ്മാടിത്തങ്ങളെ കുറിച്ച് ട്യൂഷൻ എടുത്തു കൊടുക്കൊന്നും വേണ്ട. കുറച്ചു കാലം കെയർലെസ് ആയി വിട്ടാൽ മതി. ശ്രദ്ധിക്കാതെ വിട്ടാൽ തന്നെ കുട്ടികൾ എന്താവും? നശിച്ചുപോകും. അത്രമാത്രം ദുഷിച്ചൊരു സമൂഹത്തിലാണ് നമ്മൾ ജീവിക്കുന്നത്. അതുകൊണ്ട് മാതാപിതാക്കൾ കുട്ടികൾ എത്ര വലുതായാലും എത്ര മുതിർന്ന മക്കളായാലും ഗുണദോഷിക്കാൻ മറക്കരുത്. അവൻ കല്യാണം കഴിച്ചു, 2 മക്കളുണ്ട്, 3 മക്കളുണ്ട്, എന്നാലും ബാപ്പ എന്ത് ചെയ്യണം? ഉപദേശിക്കണം. ഉമ്മ എന്ത് ചെയ്യണം? ഉപദേശിക്കണം. വിട്ടുകളയാൻ പാടില്ല. ആ നിലക്ക് വളർന്നു വരുന്ന യുവതി യുവാക്കളുടെ തർബിയത്ത് ഒരിക്കലും തന്നെ മാതാപിതാക്കൾ അവഗണിക്കാൻ പാടില്ല. അങ്ങനെ വിട്ടാൽ കുട്ടികൾ എന്താവും? എനിക്കാരും ഉപദേശം കേൾക്കേണ്ട ആവശ്യം, ഞാൻ വലിയ ആളായില്ലേ, എന്നെ ആരും ഉപദേശിക്കേണ്ടതില്ല എന്നൊക്കെ വിചാരിച്ച് തന്നിഷ്ടത്തിനൊത്ത് ജീവിക്കും, താന്തോന്നിയായി ജീവിക്കും. അത് പാടില്ല. ഇടക്കിടെ ഉണർത്തിക്കൊണ്ടേയിരിക്കണം. സ്വന്തം ന്യൂനതകളെ കണ്ടെത്തുവാൻ വേണ്ടി അവരെ പ്രോത്സാഹിപ്പിച്ചുകൊണ്ടിരിക്കണം. കാരണം മരണസമയത്ത് അവസാനം എല്ലാരും ഖേദിക്കും, അല്ലേ? സൂറത്തുൽ മുനാഫിഖുകളിൽ പറയേ, റബ്ബി ലൗല അഖർതനി ഇലാ അജലിൻ ഖരീബ് ഫഅസ്സദ്ദഖ വഅകും മിനസ്സാലിഹീൻ, എന്റെ റബ്ബെ നീ ഒരു അല്പ അവധി വരെയൊക്കെ എന്നെ ഒന്ന് പിന്തിപ്പിച്ചു തന്നാൽ, ഇപ്പം മരിപ്പിക്കാതെ കുറച്ച് നീട്ടി തന്നാൽ ഞാൻ സദഖ ചെയ്തുകൊള്ളാം, ഞാൻ സാലിഹീങ്ങളിൽ ഉൾപ്പെട്ടുകൊള്ളാം. പക്ഷെ അള്ളാന്റെ മറുപടി എന്താ? വലൻ യുഅഖ്ഖിറല്ലാഹു നഫ്സൻ ഇദാ ജാഅ അജലുഹ, അവധി എത്തിക്കഴിഞ്ഞാൽ പിന്നെ ഒരാളെയും പിന്തിപ്പിക്കുന്ന പ്രശ്നമില്ല. നിശ്ചയിച്ച അവധിക്ക് തന്നെ അള്ളാഹു സുബ്ഹാനഹു വതാല റൂഹിനെ പിടിക്കുക തന്നെ ചെയ്യും. അപ്പൊ എപ്പോഴാണ് ആർക്കാണ് മരണം വരിക എന്ന് ആർക്കും അറിഞ്ഞുകൂടാ. അതുകൊണ്ട് ആ കാര്യം നമ്മുടെ കുട്ടികളെ ഇടയ്ക്കിടെ ഉണർത്തിക്കൊണ്ടിരിക്കണം. എത്ര മുതിർന്ന മക്കളാണെങ്കിലും അവരെ ഉണർത്തുന്ന കാര്യത്തിൽ മാതാപിതാക്കള് ഒരിക്കലും വീഴ്ച വരുത്താൻ പാടില്ല. പിന്നെ നമ്മുടെ വിചാരണ നാം ഒറ്റക്കാ നേരിടേണ്ടത്. എന്നെ വിചാരണ ചെയ്യുമ്പോ എന്റെ മോനോ ഭാര്യയോ കുട്ടികളെയോ നിങ്ങളെ കുടുംബത്തെ ഒന്നായിട്ടല്ല വിചാരണ ചെയ്യാം. അല്ലെങ്കിൽ വീട്ടിലാ പഞ്ചായത്ത് ഒന്നിച്ചു നിൽക്ക്, മൊത്തത്തിലങ്ങ് വിചാരണയാ? മംഗലാപുരത്തേർ ഒന്നിച്ചു വിചാരണയാ? അല്ല. ഓരോ വ്യക്തിയും വെവ്വേറെ തന്നെ കൃത്യമായി തന്നെ വിചാരണ ചെയ്യും. മനസ്സിലായില്ലേ? അത് നമ്മൾ മനസ്സിലാക്കേണ്ട കാര്യമാണ്. അല്ലാഹു സുബ്ഹാന വതാല ഓരോരുത്തരുടെയും പ്രവൃത്തിയും ഓരോരുത്തരുടെയും വിശ്വാസവും കൃത്യമായി തന്നെ വിചാരണ ചെയ്യും. ഇത്ര അധികം ആളില്ലേ, അല്ലാഹു സമയം ഉണ്ടാവും എന്ന് വിചാരിക്കണ്ട, എല്ലാം കൃത്യമായി തന്നെ പറയും. അപ്പൊ അതുകൊണ്ട് അവിടെ വെച്ചിട്ട് അയാളാണ് എന്നെ പേപ്പിച്ചത്, ഇയാളാണ് എന്നെ പേപ്പിച്ചത്, എന്റെ മക്കൾക്ക് വേണ്ടിയാണ്, ഭാര്യക്ക് വേണ്ടിയാണ്, ഉസ്താദ് പറഞ്ഞുകൊണ്ടാണ്, മറ്റാള് പറഞ്ഞുകൊണ്ടാണ് ഒന്നും പറയാൻ പറ്റൂല. കൃത്യമായിട്ട് നമ്മുടെ ശരീരം തന്നെ നമുക്കെതിരാവും അല്ലേ. കൈകൾ സംസാരിക്കും, കേട്ടിട്ടില്ലേ, കാലുകൾ സാക്ഷി പറയും. ഇതെല്ലാം നാളെ പരലോകത്ത് നടക്കണ്ട, നാവിന് സീല് വെക്കും. നമ്മള് നമ്മുടെ ശരീരം നമ്മളിപ്പോ ടോണിക് കൊടുത്ത് പഠിച്ചാലും രോഗം വന്നാലും ഒക്കെ വളരെ ശുശ്രൂഷിച്ച് കൊണ്ടു നടക്കുന്ന ഈ ശരീരം നമുക്കെതിരാവും. എന്റെ കൈ എനിക്കെതിരാവും, എന്റെ കാലെനിക്കെതിരാവും, അള്ളാഹുവിന്റെ മുമ്പിൽ സാക്ഷി പറയും. മനസ്സിലായില്ലേ? അപ്പൊ അവിടെ ഒരു വക്കീലോ കോടതിയോ അല്ലെങ്കിൽ കൈക്കൂലി കൊടുത്ത് രക്ഷപ്പെടലോ ഒന്നുമില്ല. കൃത്യമായ വിചാരണ നടന്ന് എന്താണോ ഇവിടെ ഉള്ളത് എല്ലാം രേഖപ്പെടുത്തി വെച്ച മലക്കളുടെ റെക്കോർഡ് അവിടെ കൊണ്ടുവരും. അതിന്റെ അടിസ്ഥാനത്തിലാണ് വിചാരണ നടക്കുക. ആ വിചാരണയ്ക്ക് നാം ചെല്ലുന്ന ഓരോരുത്തർ ഒറ്റക്കായിരിക്കും. വകുല്ലുഹും ആതീഹി യൗമൽ ഖിയാമത്തി ഫർദ, അവരെല്ലാവരും ഖിയാമത്തനാൾ അള്ളാഹുവിന്റെ അടുക്കൽ ഒറ്റക്കൊറ്റക്ക് വരുന്നതാണ്. മനസ്സിലായില്ലേ? മാത്രമല്ല റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു, മാ മിൻകും മിൻ അഹദിൻ ഇല്ലാ സയുകല്ലിമുഹു റബ്ബുഹു ലൈസ ബൈനഹു വ ബൈനല്ലാഹി തർജുമാൻ. നിങ്ങളിൽ ഓരോരുത്തരോടും അള്ളാഹു ഡയറക്റ്റ് ആയിട്ട് സംസാരിക്കും, ഒരു ട്രാൻസ്ലേറ്റർ ആവശ്യമല്ല അല്ലേ. ഇപ്പൊ നമുക്ക് പല ഭാഷ, നമുക്കറിയാത്തൊരു ഭാഷ നമ്മളോട് സംസാരിച്ച മൂന്നാമതൊരാള് എന്താണ് സക്കരിയസല എന്താ പറഞ്ഞെന്ന് പറഞ്ഞുകൊണ്ടാ ഏയ് എന്ന് പറയും. മലയാളം അറിയാത്ത ഒരാളോട് ഞാൻ സംസാരിക്കാം, മലയാളവും ഞാൻ പറയുന്ന ഭാഷയും കൂടി അറിയുന്ന ആളാണെങ്കിൽ മറ്റേ ഭാഷ അറിയുന്ന ആളെ പരിഭാഷപ്പെടുത്തി കൊടുക്കും. അള്ളാഹ്ക്ക് ഇങ്ങനെ ഒരു പരിഭാഷകന്റെയും ആവശ്യമില്ല, ഒരു ട്രാൻസ്ലേറ്റർ ആവശ്യമില്ല. എല്ലാവരോടും നേർക്കുനേരെ തന്നെ അള്ളാഹു സുബ്ഹാനഹു വതആല സംസാരിക്കും. അതുകൊണ്ട് ഈ ബോധം നമുക്കുണ്ടാകണം. ഇന്നു തന്നെ ഞാൻ മരിച്ചാലും ഇപ്പോൾ വരെ ഞാൻ ചെയ്തത് എന്തൊക്കെയുണ്ടോ അതിന്റെയൊക്കെ കൃത്യമായ വിചാരണ നടക്കും. അത് ഉത്തരം പറയേണ്ടത് ഞാനാണ്. അതിൽ നിന്ന് ഒരിക്കലും ആർക്കും രക്ഷപ്പെടാൻ സാധ്യമല്ല. അതുകൊണ്ട് നമ്മുടെ ഏതേത് കാര്യങ്ങൾ വരുമ്പോഴും എല്ലാം പരലോകവുമായി കണക്ട് ചെയ്ത് ചിന്തിക്കാൻ നമുക്ക് കഴിയണം. മനസ്സിലായില്ലേ? നമ്മൾ നന്നാകുന്നതിന്റെ പ്രധാന ഘടകം നമ്മുടെ വിശ്വാസമാണ്. പരലോക വിശ്വാസം എത്ര കണ്ടുണ്ടോ അത്ര കണ്ടയാൾ നന്നാവും. അതിൽ നമുക്ക് കുറവ് വന്നാൽ നമ്മൾ താഴോട്ട് പോകും. അപ്പൊ ഏതൊരു പ്രശ്നത്തെ നമ്മൾ ഫേസ് ചെയ്യുമ്പോഴും അഭിമുഖീകരിക്കുമ്പോഴും ഇത് എന്റെ പരലോകത്തെ എങ്ങനെ ബാധിക്കും, അത് നമ്മൾ ചിന്തിക്കേണ്ടത്. എന്റെ പാർട്ടിയെ എങ്ങനെ ബാധിക്കും, എന്റെ കുടുംബത്തെ എങ്ങനെ ബാധിക്കും, എന്റെ ബിസിനസിനെ എങ്ങനെ ബാധിക്കും, എന്റെ പേഴ്സണാലിറ്റിയെ എങ്ങനെ ബാധിക്കും, ഇതൊക്കെ നമ്മൾ ചിന്തിക്കല്. അതൊന്നല്ല ചിന്തിക്കേണ്ടത്, എന്റെ പരലോകത്തെ എങ്ങനെ ബാധിക്കും, അവിടെ ഞാൻ ഒറ്റക്ക ഉണ്ടാവുക, ഇത് ഞാൻ മറുപടി പറയേണ്ടി വരും. ഈ ഒരു ബോധം നമ്മൾ എപ്പോഴും നമുക്ക് എത്ര കണ്ട് ശക്തമായിട്ടുണ്ടോ അത്ര കണ്ട് നമുക്ക് നന്നായി തീരാൻ സാധിക്കും. മറ്റൊരു വിഷയം നമ്മൾ മനസ്സിലാക്കേണ്ടത്, നമ്മളെല്ലാവരും കുറ്റങ്ങളും കുറവുകളും ഉള്ളവരാണ്, എല്ലാം തികഞ്ഞവരെല്ലാവരും ആണോ? അങ്ങനെ ഒരു ബോധം നമുക്കുണ്ടായാൽ അതോടെ നമ്മുടെ നാശം തുടങ്ങിയായി. ഞാൻ എല്ലാം തികഞ്ഞവനാണ്, എനിക്ക് കുറ്റങ്ങളില്ല, കുറവുകളില്ല, ഞാൻ തരക്കേടില്ല എന്നൊരു തോന്നൽ എനിക്കുണ്ടായി കഴിഞ്ഞാൽ പിന്നെ ഞാൻ എന്റെ കുറവുകൾ കണ്ടെത്താനോ പരിഹരിക്കാനോ ശ്രമിക്കുവോ? ഇല്ല, ഞാൻ മറ്റുള്ളവരെ കുറവ് കണ്ടെത്താൻ ശ്രമിക്കും. കിബിറ് അഹങ്കാരം എന്ന് പറഞ്ഞത് എന്താ? മറ്റുള്ളവരെ നിസാരമായി കാണലാണ് അല്ലേ. അപ്പൊ അവന്റെ കുറ്റം പറയും, ഇവന്റെ കുറ്റം പറയാ, അവനെ പരിഹസിക്ക, ഇവനൊക്കെ പരിഹസിക്ക എന്നൊക്കെയുള്ള സ്വഭാവങ്ങൾ വരും. എന്നാൽ നമ്മൾ നമ്മുടെ കുറ്റങ്ങളിലേക്ക് നോക്കണം, നമ്മുടെ ന്യൂനതകളിലേക്ക് നോക്കണം. കുല്ലു ബനി ആദമ ഖത്താഉൻ വഖൈറുൽ ഖത്താഇന അത്തവാബുൻ. മനുഷ്യരെല്ലാവരും അബദ്ധം സംഭവിക്കുന്നവരാണ്, തെറ്റ് പറ്റുന്നവരാണ്. തെറ്റ് പറ്റുന്നവരിൽ ഉത്തമന്മാർ ആ തെറ്റിൽ നിന്നും ഖേദിച്ച് തൗബ ചെയ്യുന്നവരാണ്. ഇത് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞിട്ടുള്ള ഹദീസാണ്. സുജൂദികൾക്കിടയിലുള്ള ഇരുത്തത്തിൽ റബ്ബി ഗഫർലി വർഹംനി അല്ലേ, ഇവിടെ വജ്ബുർനി എന്നൊരു വാക്കുണ്ട്. എന്താ അതിന്റെ അർത്ഥം? വജ്ബുർനി, എന്റെ ന്യൂനതകൾ, എന്റെ കുറവുകൾ പരിഹരിക്കണേ, എന്റെ ഡിഫക്റ്റുകളൊക്കെ. അപ്പൊ കുറവുകൾ ഇല്ലാത്ത ആരുമില്ല. അപ്പൊ അതുകൊണ്ട് ന്യൂനതകൾ പരിഹരിച്ച് നന്നായി തീരുക എന്നത് നമുക്ക് ഓരോരുത്തർക്കും ആവശ്യമുള്ള കാര്യമാണ്. അതെങ്ങനെ സാധിക്കും? നമ്മൾ സ്വയം തിരുത്താൻ തയ്യാറാവുക എന്നതാണ് നമ്മൾ മനസ്സിലാക്കേണ്ട ഒരു കാര്യം. നമുക്കൊരു തെറ്റ് ഒരാൾ ചൂണ്ടിക്കാണിച്ചാൽ ആ ചൂണ്ടിക്കാണിച്ച വ്യക്തിയോടൊരു ബഹുമാനമാണ് നമുക്ക് വേണ്ടത്. ജസാക്കല്ലാഹു ഖൈർ, നിങ്ങൾ പറഞ്ഞല്ലോ. പക്ഷെ നമ്മളെ ആളുകൾക്ക് അത് വളരെ കുറവാണ്. ഒരാൾ തെറ്റ് ചൂണ്ടിക്കാണിച്ചാല് നമ്മളെ ന്യായീകരിക്കാൻ നമുക്ക് അത് തെറ്റല്ല എന്ന് വരുത്താൻ വേണ്ടി നമ്മൾ ശ്രമിക്കും. അതൊരിക്കലും നമ്മൾ ചെയ്യാൻ പാടില്ല. നമ്മൾ നമ്മളെ മാറ്റിയെടുക്കാൻ നമുക്ക് തന്നെ സാധിക്കുള്ളൂ. അള്ളാഹു ഒരാളെയും മാറ്റുകയില്ല അവർ സ്വയം മാറുന്നതുവരെ. അപ്പൊ നമ്മുടെയൊക്കെ ഹൃദയം ഹിദായത്തിലും നല്ല സ്വാലിഹായ മനുഷ്യന്റെ ഹൃദയവുമാക്കി മാറ്റാൻ അള്ളാഹു വല്ല പ്രയാസമുണ്ടോ? ഒരു പ്രയാസം. പക്ഷെ അള്ളാഹു ചെയ്യൂല എന്നാ അള്ളാഹു പറഞ്ഞത് അല്ലേ? ലാ ഇക്രാഹ ഫിദ്ദീൻ, മതത്തിൽ നമ്മൾ ആരെയും നിർബന്ധിക്കാൻ പാടില്ല. അതുപോലെ അള്ളാഹു നമ്മളെ എന്ത് ചെയ്യൂല, നിർബന്ധിച്ച് മതത്തിൽ ചേർത്തൂല. മനസ്സിലായില്ലേ? സത്യം അസത്യം വേർതിരിച്ച് കാണിച്ചു. ഫമൻ ഷാഅഫൽ യുഅ്മിൻ വമൻ ഷാഅഫൽ യക്ഫർ, സ്വീകരി വിശ്വസിക്കുന്നോ വിശ്വസിച്ചോട്ടെ, അല്ലാത്തവൻ തള്ളിക്കളഞ്ഞോട്ടെ. സ്വതന്ത്രമായിട്ട് അള്ളാഹു വിട്ടിരിക്കുകയാണ്. അള്ളാഹു നമ്മുടെ മനസ്സിനെ പിടിച്ചു മാറ്റൂല. ഇന്നാ ഹദൈനാഹു സബീല ഇമ്മാ ഷാക്കിറൻ വഇമ്മാ കഫൂറ, നമുക്ക് വഴി കാണിച്ചു കൊടുത്തിരിക്കുന്നു. ഒന്നുകിൽ ഷാക്കിറായ നന്ദിയുള്ളവന്റെ വഴി, അല്ലെങ്കിൽ നന്ദി കെട്ടവന്റെ വഴി. രണ്ട് മാർഗവും സ്വീകരിക്കാനുള്ള സ്വാതന്ത്ര്യം, ഫ്രീഡം നമുക്കുണ്ട്. പക്ഷെ വിചാരണ ഉണ്ടാവും. മനസ്സിലായില്ലേ? അപ്പൊ അതുകൊണ്ട് നമ്മൾ എന്ത് ചെയ്യണം? നമ്മൾ സ്വയം തിരുത്താൻ തയ്യാറാവുകയും നമ്മളെ മാറ്റിയെടുക്കാൻ നമ്മൾ തന്നെ പരിശ്രമിക്കുകയും വേണം. നിത്യവും നമ്മൾ സ്വയം വിചാരണ ചെയ്യേണ്ടതുണ്ട്. നമ്മൾ നന്നായി തീരാനുള്ള പ്രധാനപ്പെട്ട ഒരു കാര്യം, ഞാൻ എന്നെ വിചാരണ ചെയ്തുകൊണ്ടിരിക്കുക ഇടക്കിടക്ക് അല്ലേ? അപ്പോ അള്ളാഹുവിന്റെ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം കൂടുതലായി ചെയ്തിരുന്ന ദുആയാണ് അല്ലാഹുമ്മ യാ മുഖല്ലിബൽ ഖുലൂബ് സബ്ബിത് ഖൽബി അലാ ദീനിക്, അല്ലാഹുവേ ഹൃദയങ്ങളെ മാറ്റിമറിക്കുന്നവനെ എന്റെ ഹൃദയത്തെ നീ ദീൻ നിന്റെ ദീനിൽ ഉറപ്പിച്ചു നിർത്തണേ. എന്താ കാരണം? ദീനിൽ നിന്ന് തെറ്റിപ്പോകുന്ന തരത്തിലുള്ള പരീക്ഷണങ്ങൾ ഉണ്ടാകും. മനസ്സിലായില്ലേ? നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ മറ്റൊരു ഹദീസിൽ കാണാം, യഅതി അലൻ നാസി സമാൻ, ജനങ്ങൾക്കൊരു കാലം വരും, അസ്സാബിറു അലാ ദീനിഹി കൽ ഖാബിലി അലൽ ജംരി, അന്ന് ദീനിൽ ക്ഷമിച്ചു നിൽക്കുന്നവൻ തീക്കട്ട ഉള്ളംകൈയിൽ പിടിച്ചവനെ പോലെ ആയിരിക്കും. തീക്കട്ട ഉള്ളംകൈയിൽ പിടിച്ചവന്റെ അവസ്ഥ എന്താ? പിടിച്ചോണ്ടിരിക്കാൻ പറ്റുമോ? അറിയാതെ വിട്ടുപോകും. അതുപോലെ മതത്തിൽ നിന്ന് നമ്മൾ അറിയാതെ തെറിച്ചു പോകുന്ന പരീക്ഷണങ്ങളും സമ്മർദ്ദങ്ങളും നമുക്കുണ്ടാകും. അതുകൊണ്ട് നമ്മളെല്ലാവരും എന്തുവേണം, ദീനിൽ നിന്ന് നമ്മെ തെറ്റിക്കുന്ന പ്രേരണകളും പ്രലോഭനങ്ങളും ഒക്കെ ഈ ലോകത്ത് ധാരാളമുണ്ട്. അതിൽ പെടാതെ സൂക്ഷിക്കണം. അതിനിടയിൽ നിർത്തി അള്ളാഹു നമ്മളെ പരീക്ഷിക്കാണ്. ഈ ദുനിയാവ് പലതും അള്ളാഹു പരീക്ഷണത്തിന് വെച്ചിരിക്കുകയാണ്. ഓ, ഇതൊക്കെ നമുക്ക് വേണ്ടി ഉണ്ടാക്കിയതല്ലേ എന്ന് വിചാരിക്കണ്ട. നമ്മളെ പരീക്ഷിക്കാൻ വേണ്ടി ഉണ്ടാക്കിയതാ. സൂറത്തുൽ കഹ്ഫിൽ ഉണ്ടല്ലോ ആദ്യ ഭാഗത്തെ, ഇന്നാ ജഅൽനാ മാ അലൽ അർദി സീനത്തൻ ലഹ ലിനബ്ലുവഹും അയ്യുഹും അഹ്സനു അമല. എന്താർത്ഥം? ഈ ഭൂമുഖത്തുള്ളതിനെയെല്ലാം നാം ഭൂമിക്കൊരു സീനത്താണ്. എന്താ സീനത്ത്? ഒരലങ്കാരം. അതേസമയം ലിനബ്ലുവഹും, അവരെ പരീക്ഷിക്കാനുമാണ് ഭൂമിക്ക് അലങ്കാരവും. നമ്മളെന്തിയാണ് അതിനിടയിൽ നിർത്തിയിട്ട് പരീക്ഷിക്കാണ്. അതിലേക്കൊക്കെ നമ്മൾ ചാഞ്ഞു പോകുന്നുണ്ടോ? ആരാണ് ഏറ്റവും നന്നായി അമൽ ചെയ്യുന്നത് എന്ന് പരീക്ഷിക്കുകയാണ്. അപ്പൊ അതുകൊണ്ട് സുഹൃത്തുക്കളെ, അള്ളാഹു സുബ്ഹാനഹു വതആല നമ്മളെ ഈ പരീക്ഷണാലയത്തിലേക്ക് വിട്ടിട്ടുള്ളത് നമ്മൾ ആരൊക്കെ ശരിക്കു ജീവിക്കും എന്ന് പരീക്ഷിച്ചറിയാൻ വേണ്ടി തന്നെയാണ്. ആ പരീക്ഷയിൽ നമ്മൾ വിജയിക്കണമെങ്കിൽ നമ്മൾക്ക് നമ്മളെ സംസ്കരണത്തെ കുറിച്ച് നല്ല ചിന്ത വേണം. സ്വയം സംസ്കരണത്തെ കുറിച്ച് ചിന്ത വേണം. മറ്റുള്ളവരെ നന്നാക്കുന്നതിനെ കുറിച്ചല്ല നമ്മൾ ആദ്യം ചിന്തിക്കേണ്ടത്, ഞാൻ എന്നെ നന്നാക്കുന്നതിനെ കുറിച്ച്, എന്റെ കുടുംബത്തെ നന്നാക്കുന്നതിനെ കുറിച്ച്. മനസ്സിലായില്ലേ? യഥാർത്ഥത്തിൽ അങ്ങനെ വരുമ്പോഴാണ് നമ്മുടെ ദഅവത്ത് ഫലം ചെയ്യുള്ളൂ. നമ്മുടെ സലഫി പ്രവർത്തനത്തിന് വേണ്ടി മുമ്പിൽ നിൽക്കുന്ന ആളുകള് സ്വയം സംസ്കരിക്കപ്പെട്ടവരല്ലെങ്കിൽ, മറ്റുള്ളവർക്ക് മോഡൽ അല്ലെങ്കിൽ ആളുകൾ എന്ത് പറയും? ആളെന്ത് പറയും? ആ അവനല്ലേ, ആ അവന്റെ സലഫിയത്തല്ലേ, അത് നമുക്ക് വേണ്ടെന്ന് പറയും. സലഫിയത്ത് വളരെ നല്ലതാണ്, പക്ഷേ സലഫിയത്തിന്റെ പ്രതിനിധിയായി മുമ്പിൽ നിൽക്കുന്നവൻ മോശക്കാരനാണെങ്കിൽ ജനം അയാളിനെയാണ് സലഫിയത്തിനെ കാണുന്നത്. അയാൾ സലഫി എന്ന് പറഞ്ഞാൽ അബൂബക്കർ, അഹ്മദ്, അവിടെ സലഫി പ്രവർത്തകരാണ്, അവരെ നോക്കുന്നത്. അതുകൊണ്ട് അത്ര വൃത്തികെട്ടവരാണ് ആദ്യമാദ്യം ഇതിലേക്ക് കടന്നു വന്നതെങ്കിൽ ഒരിക്കലും തന്നെ എന്ത് ചെയ്യാൻ പറ്റില്ല, അവിടെ നമുക്ക് മാറ്റിയെടുക്കാൻ വളരെ പ്രയാസമായിരിക്കും. അതുകൊണ്ട് നമ്മുടെ ദഅവത്ത് ഏറ്റവും കൂടുതൽ സ്വാധീനമുണ്ടാക്കണമെങ്കിൽ നമ്മൾ സ്വയം സംസ്കരിക്കേണ്ടത് ആവശ്യമാണ്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ കൂടെ ജീവിച്ച സഹാബത്ത് എങ്ങനെയായിരുന്നു ദീൻ മനസ്സിലാക്കിയതും ഉൾക്കൊണ്ടതും, അതുപോലെ ഉൾക്കൊള്ളാൻ നാം ശ്രമിക്കേണ്ടതുണ്ട്. ഇമാം മാലിക് റഹ്മത്തുള്ളാഹി അലൈഹിയുടെ വചനമുണ്ട്, ലാ യസ്ലഹു ആഖിറു ഹാദിഹിൽ ഉമ്മ ഇല്ലാ ബിമാ സലഹ ബിഹി അവ്വലുഹ. ഈ സമുദായത്തിന്റെ ആദ്യകാലക്കാർ അഥവാ സഹാബത്ത് ഏതൊന്നുകൊണ്ട് നന്നായി തീർന്നോ അതുകൊണ്ടല്ലാതെ ഈ സമുദായത്തിൽ അവസാന കാലക്കാരും നന്നായി തീരുകയില്ല എന്ന്. അപ്പൊ അതുകൊണ്ട് ആ മാതൃകയാണ് സലഫി തർബിയത്ത് എന്ന് പറയുന്നതുകൊണ്ട് നമ്മൾ ഉദ്ദേശിക്കുന്നത്. അപ്പൊ നമ്മുടെ പ്രസംഗം നന്നായിരിക്കും, നമ്മുടെ എഴുതുന്ന ലേഖനവും ബുക്കൊക്കെ നന്നായിരിക്കും, പക്ഷേ അതിനനുസരിച്ച് ജീവിക്കുന്ന സ്വന്തം വ്യക്തി ജീവിതത്തിൽ അതിനനുസരിച്ച് തസ്കിയത്തും തർബിയത്തുമുള്ള ഒരാളല്ല ഇതിനു മുമ്പിൽ വരുന്നതെങ്കിൽ ആളുകൾ ചോദിക്കും, യാ എന്തിനാ നിങ്ങൾ നിങ്ങൾ ചെയ്യാത്തത്? നിങ്ങൾ ഇതിനെ ആളുകളോട് പറയണത്? നിങ്ങൾ വലിയ സെലബ്രിറ്റി എന്ന് പറയും, നിങ്ങളെ കല്യാണം കണ്ടാൽ ആർഭാടം, ഏഹ് നിങ്ങളെ പെരുമാറ്റം കണ്ടാൽ വളരെ മോശം, ഏഹ് നിങ്ങളെ സ്വഭാവം വളരെ മോശം, നിങ്ങളെ സാമ്പത്തിക ഇടപാട് മോശം. പിന്നെങ്ങനെ വിശ്വാസികളെ, നിങ്ങൾ ചെയ്യാത്തതിനാ നിങ്ങൾ ജനങ്ങളോട് പറയുന്നത്? നിങ്ങൾ പ്രവർത്തിക്കാത്ത ജനങ്ങളോട് പറയുന്ന അള്ളാഹുവിന്റെ അടുക്കൽ വലിയ കോപത്തിന് കാരണമാണ്. സൂറത്തുൽ ബക്കറയിൽ പറയുന്നുണ്ട് അഹ്ലി കിതാബുകളോട്, അതഅമുറൂനന്നാസ ബിൽ ബിർരി വതൻസൗന അൻഫുസകും വഅൻതും തത്ലൂനൽ കിതാബ അഫലാ തഅഖിലൂൻ. നിങ്ങൾ ജനങ്ങളോട് നല്ല കാര്യങ്ങൾ കൽപ്പിക്കുന്നു, പുണ്യത്തെക്കുറിച്ച് കൽപ്പിക്കുന്നു, നിങ്ങൾ നിങ്ങളെ മറന്നു കളയുന്നു. ഉണ്ടോ? നിങ്ങളാകട്ടെ അള്ളാഹുവിന്റെ കിതാബ് പാരായണം ചെയ്യുകയും ചെയ്യുന്നുണ്ട്, ഖുർആൻ ഓതുന്നുണ്ട്, വേദഗ്രന്ഥം വായിക്കുന്നുണ്ട് അല്ലേ? അപ്പോ അത് അഹ്ലി കിതാബ് പറയുമ്പോൾ നിങ്ങൾ തൗറാത്ത് വായിക്കുന്നു, പക്ഷെ നിങ്ങൾ എന്ത് ചെയ്യുന്നു? നിങ്ങൾ എതിരെ പ്രവർത്തിക്കുന്നു എന്നാണ് പറയുന്നത്. അതുകൊണ്ട് നമ്മൾ സ്വയം സംസ്കരണത്തെക്കുറിച്ച് വളരെ ഗൌരവത്തിൽ ആലോചിക്കുകയും അങ്ങനെ നമ്മൾ സ്വയം ശുദ്ധീകരണത്തിന്റെ മാർഗം കണ്ടെത്തുകയും ചെയ്തില്ല എങ്കിൽ നമ്മുടെ ഈ പ്രവർത്തനം കൊണ്ടൊന്നും യാതൊരു മാറ്റവും നമുക്കിവിടെ ഉണ്ടാക്കിയെടുക്കാൻ കഴിയില്ല. നമ്മുടെ സുഹൃത്തുക്കൾ ചിന്തിക്കേണ്ടത് സലഫി തർബിയത്ത്, അതിന്റെ പ്രാധാന്യം നമുക്ക് ശരിക്കും മനസ്സിലാകേണ്ടതുണ്ട്. മനസ്സിലായില്ലേ? നമ്മുടെ ജീവിതത്തിന്റെ എല്ലാ മേഖലകളെയും സംസ്കരിക്കുക, അതായിരിക്കണം ഒരു സലഫിയായ ആണിന്റെയും പെണ്ണിന്റെയും ചിന്ത. ഞാൻ എന്റെ ജീവിതത്തിന്റെ എല്ലാ രംഗങ്ങളും ദീനനുസരിച്ചായിരിക്കാൻ ഞാൻ എന്തു ചെയ്യണം എന്നാണ്. തന്നിഷ്ടത്തിനൊത്ത് താൻ തോന്നിയായി എനിക്ക് തോന്നും പോലെ ഞാൻ ജീവിക്കുകയാണെങ്കിൽ അവനെ സലഫി എന്ന് പറയാൻ പറ്റൂല. നമ്മുടെ ഇഷ്ടങ്ങൾ പലതും വേണ്ടെന്ന് വെക്കേണ്ടി വരും, നമ്മുടെ ലാഭങ്ങൾ പലതും നമുക്ക് വേണ്ടെന്ന് വെക്കേണ്ടി വരും. സെലഫി ആകണമെന്നുണ്ടെങ്കിൽ എല്ലാ കച്ചവടവും ചെയ്യണം, ഏഹ് പല്ലോണം പൈസ ഉണ്ടാക്കുകയും വേണം, സെലഫി ആകുകയും വേണം. നടക്കോ? ഇവിടെ പൈസ ഉണ്ടാക്കുന്ന മാർഗം അധികം എന്താണ്? ഹറാമിന്റെ മാർഗങ്ങളാണ്, അല്ലെങ്കിൽ ഹറാമോ ഹലാലോ എന്ന് തിരിയാത്ത ശുഭത്തിന്റെ മാർഗങ്ങളാണ്. നമുക്ക് പറ്റുമോ? കൃത്യമായി ഹലാലായത് മാത്രമേ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റുള്ളൂ. അതുകൊണ്ട് നമ്മുടെ തർബിയത്തിനെ കുറിച്ചുള്ള ബോധമാണ് ആദ്യം ആവശ്യം. മനസ്സിലായില്ലേ? പിന്നെ സലഫി തർബിയത്തിന്റെ അടിസ്ഥാനം ഇൽമാണ്, അറിവ് നേടുക എന്നുള്ളതാണ്. ഇവിടെ സമുദായത്തിലെ വലിയ വിഭാഗം ആളുകളും എന്താണ് വെച്ചാൽ അവര് പണ്ടെന്താ വാപ്പ കാരണവന്മാർ എന്തൊക്കെ ചെയ്ത് അതങ്ങനെ ചെയ്തുകൊണ്ട് ഒന്നും പഠിക്കേണ്ട ആവശ്യം അവർക്കില്ല. നിലവിലുള്ള അന്ധവിശ്വാസങ്ങളെയും അനാചാരങ്ങളെയൊക്കെ പ്രൊട്ടക്ട് ചെയ്ത് കൊണ്ടുപോയാൽ മതി അവർക്ക്. അവർക്കൊന്നും പുതിയത് പഠിക്കേണ്ടതില്ല. അങ്ങനെ നിസ്കരിക്കുക, നമ്മള് പണ്ടേ നിസ്കരിക്കണ പോലെ തന്നെ, ഉപ്പാപ്പ നിസ്കരിച്ച പോലെ, ഉമ്മ നിസ്കരിച്ച പോലെ. എങ്ങനെയാ നോമ്പെടുക്കേണ്ടത്? പണ്ടേ നോമ്പെടുക്കുന്ന പോലെ അല്ലേ? മാ വജത്തിന് അലഹി ആപ്പ, ഞങ്ങളെ ഉപ്പാപ്പന്മാരെങ്ങനെയാ ജീവിച്ച അതുപോലെ ബസ്. അങ്ങനെയല്ല ഒരു സലഫി. പഠിച്ചും അറിഞ്ഞും മനസ്സിലാക്കിയുമായിരിക്കണം അയാൾ അമൽ ചെയ്യേണ്ടത്. അതിനെന്ത് വേണം? അറിവ് നേടാൻ വേണ്ടി ശ്രമിക്കണം. മനസ്സിലായില്ലേ? അപ്പൊ നമ്മൾ നമ്മുടെ ജീവിതത്തിൽ സൽക്കർമ്മങ്ങൾ വർദ്ധിപ്പിച്ചുകൊണ്ട് നമ്മുടെ ജീവിതം കൂടുതൽ ഇസ്ലാമീകരിക്കണം എന്ന ചിന്ത നമുക്കുണ്ടാകണം. ആ ചിന്ത ഉണ്ടെങ്കിൽ മാത്രമേ നമുക്ക് മാറ്റിയെടുക്കാൻ സാധിക്കുകയുള്ളൂ, അല്ലെങ്കിൽ നമുക്ക് ഒരിക്കലും തന്നെ മാറ്റിയെടുക്കാൻ കഴിയില്ല. ഒന്നും പഠിക്കൂല ചില ആളുകൾ, ഒരു വിഷയവും പഠിക്കൂല, ഒന്നും പഠിക്കാൻ തയ്യാറാവില്ല. പത്രം നല്ലോണം വായിക്കും, രാഷ്ട്രീയം നല്ലോണം കേൾക്കും, പിന്നെ പാട്ട് കേൾക്കും, പിന്നെ ഇപ്പൊ മൊബൈലിൽ ഇങ്ങനെ നോക്കിയിട്ട് പലതും നോക്കി 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 അതിന് എത്ര മണിക്കൂർ ഒരു ക്ലാസ് കേൾക്കാൻ പറഞ്ഞ 10 മിനിറ്റ് അത് ഞെക്കും, എന്നിട്ട് വേറെ കേൾക്കും അല്ലേ? പിന്നെ നമ്മൾ ഒരു ദിവസത്തിൽ ദീൻ പഠിക്കാൻ എത്ര സമയം നീക്കിയിട്ടുണ്ട്? നമ്മളും കൂട്ടെ ഖുറാഫി തമ്മിലെ വ്യത്യാസം പിന്നെന്താ? അവരും പഠിക്കുന്നു, നമ്മളും പഠിക്കുന്നില്ല. അവർ ഉസ്താദുമാര് പറഞ്ഞു, അവര് കേൾക്കുന്നു, അതനുസരിച്ച് അങ്ങനെ പോണ്. നമ്മളാളുകളും തന്നെ എന്തെങ്കിലുമൊക്കെ പ്രസംഗത്തിന്റെ തൊണ്ടോ എവിടെയൊക്കെ കണ്ടും മുറിയൊക്കെ കേട്ടിട്ടുണ്ടാവും, അതനുസരിച്ച് നമ്മളൊന്നും പഠിക്കുന്നില്ല. ശരിക്കും ഖുർആൻ ഓതാൻ അറിയാത്ത എത്ര ആളുകളുണ്ട്? ഇപ്പൊ റമദാനാ വരുന്നത്, മുസഹഫ് കയ്യിലെടുത്തിട്ട് ഓതാൻ കൊടുത്താൽ ഓതാൻ അറിയാത്ത വലിയൊരു വിഭാഗമുണ്ട്. എന്നാ ഓതാൻ പഠിക്കുന്നുണ്ടോ? ആയ് അത് ഞാനേ പണ്ടേ ചെറുപ്പത്തില് ഉപ്പ പെട്ടെന്ന് മരിച്ചുപോയി, പിന്നെ ഞാനങ്ങ് ബോംബെ പോയി, ഞാനങ്ങ് മദ്രാസിൽ പോയി, ഞാൻ ജോലി ചെയ്തിട്ടാ പിന്നെ കുടുംബം പോറ്റി, അങ്ങനെയാണ് ഞാൻ മരക്കച്ചവടം ചെയ്ത്, ഞാൻ ബാംഗ്ലൂരിൽ പോയി, ഞാൻ ഷിമോഗെ പോയി. ഇതുകൊണ്ടൊന്നും അള്ളാഹിനെ രക്ഷപ്പെടാൻ പറ്റില്ല. മനസ്സിലായില്ല? അത് എത്ര കാലമായി നിങ്ങളതൊക്കെ പറയാൻ തുടങ്ങിയിട്ട്? നിങ്ങൾ അന്ന് ശിമോഗെ പോയതും വാപ്പ മരിച്ചു എന്നല്ല വിഷയം, അതിന്റെ ശേഷം എത്ര കൊല്ലം കഴിഞ്ഞു പോയി. അബൂബക്കർ ഉമർ ഉസ്മാനൊക്കെ ഏത് പ്രായത്തിലാണ് പഠിച്ചത്? റളിയല്ലാഹു അൻഹു. വലിയ പ്രായത്തിലല്ലേ? എന്താ നമുക്ക് പഠിച്ചുവിടുക? ഖുർആൻ ഓതാൻ അറിയാത്തവൻ ഖുർആൻ ഓതാൻ അറിയുന്ന ഒരാളെടുത്തിരുന്ന് ഖുർആൻ ഓതി പഠിച്ചേ പറ്റൂ. നിങ്ങൾ ആരോദിയിട്ടും കാര്യമില്ല. എന്റെ ഭാര്യ ഓതും, എന്റെ മക്കൾ ഓതും, ഞാൻ കേൾക്കും. നീ തന്നെ ഓതണം. മനസ്സിലായില്ലേ? ഓത്തറിയില്ലേ പഠിച്ചേ പറ്റൂ. ഈ റമദാൻ കഴിയുന്നതിന് മുമ്പ് നിസ്കാരത്തിലൊന്ന് സൂറത്ത് പോലും ശരിക്കും ഓതാൻ അറിയില്ല. ഫാത്തിഹ സൂറത്ത് ഓതാൻ അറിയില്ല ശരിക്കും. അപ്പൊ അങ്ങനെ ഓരോരുത്തരുണ്ട് ഫാത്തിയം ചോദിച്ച അത്ര തെറ്റായിരിക്കും. പിന്നെന്ത് സെലഫി? നമ്മള് പഠിക്കാൻ തയ്യാറില്ലാത്ത സെലഫിക്ക് വേണ്ട, ഓ ഖുറാഫി ആയിക്കോട്ടെ. ഓതാൻ അറിയില്ല, നിസ്കരിക്കാൻ അറിയില്ല, പിന്നെന്ത് സെലഫി നമ്മള്? അപ്പൊ അതുകൊണ്ട് പഠനം എന്നത് പറയുന്നത് ദീനിലെ അത്യാവശ്യ കാര്യങ്ങൾ നമ്മൾ ഓരോരുത്തരും പഠിക്കണ്ടേ? എല്ലാരും പണ്ഡിതന്മാരാകണം എന്നല്ല ഈ പറയണത്. അത്യാവശ്യമായ ഒരു മുസ്ലിം അറിഞ്ഞിരിക്കേണ്ട കാര്യങ്ങളില്ലേ, അതറിയുക തന്നെ വേണം. അതുകൊണ്ട് ആ നിലക്ക് നമ്മൾ എന്ത് ചെയ്യണം, കുറച്ച് വളരാൻ തയ്യാറാകേണ്ടതുണ്ട്. പിന്നെ നമ്മൾ ശ്രദ്ധിക്കേണ്ട കാര്യം എന്ന് വെച്ചാൽ, നമ്മൾ ചെയ്യുന്ന എല്ലാ സൽക്കർമ്മങ്ങളിൽ നിന്നും നമ്മളെ ശരിയായ വിശ്വാസം തടയുന്ന പിശാജ്, ആ പിശാജിന്റെ പ്രവർത്തനങ്ങൾക്ക് അള്ളാഹു ഈ ദുനിയാവിൽ സർവ്വ സ്വാതന്ത്ര്യവും നൽകിയിരിക്കുകയാണ്. നമ്മൾ കേട്ടിട്ടുണ്ട് പിശാജിന്റെ ചരിത്രം അല്ലേ? ആദൻ നബിക്ക് സുജൂദ് ചെയ്യാതെ അള്ളാഹു ശപിച്ചു പുറത്താക്കിയപ്പോ അവൻ അള്ളാഹിന്റെ അടുത്ത് പറഞ്ഞൊരു വാക്കുണ്ട്. എന്താ പറഞ്ഞു? ലഅഖ്ഉദന്ന ലഹും സിറാതക മുസ്തഖീം അല്ലേ? അബിമാ അഗ്വൈതനി, നീ എന്നെ വഴിവെച്ചവനായി പ്രഖ്യാപിച്ചല്ലോ അള്ളാഹുവേ, അതുകൊണ്ട് അവർക്ക് വേണ്ടി, നിന്റെ അടിമകൾക്ക് വേണ്ടി അവരെ സിറാത്തുൽ മുസ്തഖീമിൽ ഞാൻ ഇരിക്കും. അവർ ശരിയായ മാർഗത്തിൽ പ്രവേശിച്ചാൽ ഞാൻ അവിടെ തടസ്സമായിട്ടിരിക്കും. തുമ്മല അത്തിയന്നഹും മിമ്പൈനി ഐദീഹിം വമിൻ ഖൽഫീഹിം, അവരെ മുമ്പിലൂടെയും പിന്നിലൂടെയും ഞാൻ അവരെ സമീപിക്കും. അണ്ടോ വഅന്ന ഇമാനിഹിം വഅൻ ഷമായിലിഹിം, അവരെ വലതുഭാഗത്തോടും ഇടതുഭാഗത്തോടും ഞാൻ അവരെ സമീപിക്കും. വലാ തജിദു അക്സറഹും ശാകിരീൻ, അവരധികം ആളുകളിൽ നിനക്ക് നന്ദി കാണിക്കുന്നവരായി കാണാൻ നിനക്ക് കഴിയില്ല. ഏയ്, അപ്പൊ ചില ആളുകൾ ചോദിക്കും, അള്ളാഹ് അപ്പത്തന്നെ അവനെങ്ങ് നശിപ്പിച്ചുകൂടായിരുന്നില്ലേ? അള്ളാഹ് അവനെ നശിപ്പിക്കാൻ വിചാരിച്ചിട്ടില്ല, അവനെയും കൂടി ഇവിടേക്ക് വിട്ടിരിക്കുകയാണ് നമ്മളെ പരീക്ഷിക്കാൻ. നമ്മൾ അവന്റെ കെണിയിൽ വീഴുന്നുണ്ടോ ഇല്ലേ? വലിയ പരീക്ഷണാണത്. പുറത്തുനിന്ന് വന്ന ശത്രുവിനെ പോലെയല്ല ഇവൻ അകത്തിരുന്നിട്ട് അല്ലേ. ഓരോ മനുഷ്യന്റെ കൂടെയും ഒരു മലക്കുണ്ട്, ഒരു പിശാചുണ്ട്. പഠിച്ചിട്ടില്ലേ അത്? എന്താ അതിന് പറയാ? കരീൻ. എന്താ പറയാ? കരീനും മിനൽ ജിന്നി വ കരീനും മിനൽ മലായിക്ക, ജിന്നിൽപ്പെട്ട ഒരു കരീനും മലക്കിൽപ്പെട്ട കരീനും. കരീൻ എന്ന് പറഞ്ഞാൽ വിട്ടുപിരിയാത്ത കൂട്ടുകാരൻ. ജനിച്ചു വീഴുമ്പോൾ മുതൽ മരിച്ചു പിരിയുന്നതിനെ നമ്മൾ എവിടെ പോലും നമ്മളൊപ്പുണ്ടാവും. ഒരു മലക്കുണ്ട്, ഒരു ജിന്നുണ്ട്. ഈ ജിന്ന് പിശാചാണ്. ജിന്നെന്താണ്? പിശാചാണ്. അവൻ നമ്മളോട് നല്ലത് കൽപ്പിക്കോ? നമ്മളെ ഉറക്കലും ഊണിലും നമ്മുടെ കൂടെ തന്നെ ഉണ്ടാവും. നമ്മളെ കൊണ്ട് തെറ്റുകൾ ചെയ്യിക്കല അവന്റെ പണി. നിസ്കരിക്കാനാണ് നിന്നാ പല ചിന്തകളും. അത് ഓർത്തോക്ക്, ഇത് ഓർത്തോക്ക്. പിന്നെ കയ്യെങ്ങനെ കെട്ടിയിരുന്ന ചിന്ത എവിടെയോ ആയിരിക്കും. സുബൈക്കൊക്കെ എണീറ്റ് കഷ്ടപ്പെട്ട് പള്ളിയിൽ പോയി, പക്ഷെ എന്താ കാര്യം, കൈ കെട്ടിയ ചിന്ത വരെ. അപ്പൊ ഇന്ന് രക്ഷപ്പെടണമെങ്കിൽ എന്ത് വേണം? പിശാചിൽ നിന്ന് രക്ഷപ്പെടാൻ ഏറ്റവും നല്ലത് ഖുർആൻ ധാരാളമായി ഓതുക, ദിക്ർ ദുആകൾ പതിവാക്കുക, ഹറാമുകൾ ചെയ്യാതിരിക്കുക, അള്ള വിരോധിച്ച കാര്യങ്ങളൊന്നും നമ്മളെ സമ്പാദ്യ മാർഗത്തില്ലാതിരിക്കുക, തിന്നുന്ന ഭക്ഷണം ഹലാലായിരിക്കുക, പിന്നെ തഹജ്ജുദ് കഴിഞ്ഞ നിസ്കരിക്കുക, രാത്രി നിസ്കരിക്കുക. മനസ്സിലായില്ലേ? കണ്ണുകൊണ്ടുള്ള കുറ്റം. ഇന്ന് ഒരുപാട് ആളുകൾ മരകത്ത് പോണ മൊബൈലുകൊണ്ടായിരിക്കും, കാരണം എല്ലാ ഇതിൽ കിട്ടുമല്ലോ. എത്തെല്ലാം വൃത്തികേട്, ആരും അറിയില്ല ഇതൊക്കെ ഇങ്ങനെ അതുകൊണ്ട് അല്ലേ. ഈ സാധനം കൊണ്ട് നരകത്തിൽ പോകുന്ന ആളുകൾ, കണ്ണുകൊണ്ടുള്ള കുറ്റാണെന്ന് അധികം ആളുകൾക്കുണ്ടാണ്, കാതുകൊണ്ടുള്ള കുറ്റം. മനസ്സിലായില്ലേ? അശ്ലീലം സെക്സ് നോക്കിയാൽ അത് കണ്ണുകൊണ്ടുള്ള വ്യഭിചാരമാണ്. അങ്ങനത്തെ പാട്ടുകൾ മറ്റും കേട്ടാൽ, സംസാരങ്ങൾ കേട്ടാൽ അത് കാതുകൊണ്ടുള്ള വ്യഭിചാരമാണ്. സുബ്ഹാനല്ലാഹ്. സിന, സിനൽ ഐൻ അന്നളർ, കണ്ണിന്റെ വ്യഭിചാരം നോട്ടമാണ്. മനസ്സിലായില്ലേ? അപ്പൊ ജീവനുള്ള പെണ്ണുങ്ങനെ പോകുമ്പോൾ നോക്കുന്നത് മാത്രമല്ല, ചിത്രത്തിൽ നോക്കുന്നതും, അതും തെറ്റ് തന്നെയാണ്. അപ്പൊ അതുകൊണ്ട് നമ്മൾ എന്ത് വേണം, നമ്മൾ വളരെ ശ്രദ്ധിക്കണം. ഷെയ്ത്താൻ നമ്മളെ വഴിപഴപ്പിക്കും എന്നതിൽ കുറച്ച് നല്ല ശ്രദ്ധ വേണം. സൂറത്തുൽ മുഅ്മിനൂനിലെ ആയത്തുണ്ട്, വഖുൽ റബ്ബി അഊദു ബിക മിൻ ഹമസാത്തി ശയാത്തീൻ വഅഊദു ബിക റബ്ബി അൻ യഹ്ലുറൂൻ. നബിയെ പറയുക, എന്റെ റബ്ബേ, പിശാചുക്കളുടെ ദുർബോധനങ്ങളിൽ നിന്ന് ഞാൻ ഇതാ നിന്നോട് അഭയം ചോദിക്കുന്നു. ഇപ്പൊ റസൂലുള്ളാഹിനോട് പറയാൻ, ഇത് പറയാൻ വേണ്ടിയിട്ട്, വഅഊദു ബിക റബ്ബി അൻ യഹ്ലുറൂൻ, എന്റെ റബ്ബേ, ആ പിശാചുക്കൾ എന്റെ അടുക്കൽ ഹാജറാവുന്നതിൽ നിന്നും ഞാൻ നിന്നോട് അഭയം തേടുന്നു. സുബ്ഹാനല്ലാഹ്. ആരോടാ അത് പറഞ്ഞത്? റസൂലിനോട് പറയാൻ പറയാം. നിത്യം നമ്മളൊക്കെ പറയണം. എന്താ പ്രാർത്ഥന? റബ്ബി അഊദു ബിക മിൻ ഹമസാത്തി ശയാത്തീൻ വഅഊദു ബിക റബ്ബി അൻ യഹ്ലുറൂൻ, പിശാചുക്കൾ എന്റെ അടുക്കൽ ഹാജറാകുന്നതിൽ നിന്നും ഞാൻ നിന്നോട് അഭയം തേടുന്നു, പിശാചുക്കളുടെ ദുർബോധനങ്ങളിൽ നിന്നും ഞാൻ നിന്നോട് അഭയം തേടുന്നു. നിങ്ങൾ നോക്ക്, നിസ്കാര ശേഷം മൂന്ന് സൂറത്ത് നമ്മളോട് എല്ലാം നിസ്കാരിച്ചു എല്ലാം പറഞ്ഞു. ഒന്ന് ഖുൽ ഹുവല്ലാഹു അഹദ് തൗഹീദിന്റെ സൂറത്ത്, മറ്റ് രണ്ടാമത്തേതാ ഖുൽ അഊദു ബി റബ്ബിൽ ഫലഖ്, അതിന് എന്തിനൊക്കെ രക്ഷ തേടുന്നുണ്ട് നമ്മള്? മിൻ ഷർരി മാ ഖലഖ്, അല്ല പടച്ച എല്ലാത്തിൽ നിന്നും രക്ഷ തേടും, അതിന്റെയൊക്കെ ഷെറിന്ന് അല്ലേ. രാത്രി ഇരുൾ മൂടിയാൽ വമിൻ ശരി ഗാസിക്കിൻ ഇതാ വഖബ്, രാത്രിയുടെ ഷെറിൽ നിന്ന്. വമിൻ ശരി നഫാസാത്തി ഫിൽ ഉഖദ്, കെട്ടുകളിൽ മന്ത്രിച്ചൂതുന്നവരുടെ, അതായത് മാരണക്കാര്, സിഹ്റന്മാര് അല്ലേ, കൂടോത്രക്കാര്, അവരെ ഷെറിന്ന്. വമിൻ ശരി ഹാസിദിൻ ഇതാ ഹസദ്, അസൂയക്കാര്, കണ്ണീര് അല്ലേ, കണ്ണീർക്ക് അസൂയപ്പെട്ടതാ. അപ്പൊ ഇതിലെല്ലാം നമ്മൾ രക്ഷ തേടുക നേരവും സ്കാത്തിന് ശേഷം. പിന്നെ പുലവിത റബ്ബിന്നാസോ, മലിക്കിന്നാസ് ഇലാഹിന്നാസ്, അള്ളാഹുവിനോട് ആണ് ജനങ്ങളുടെ രക്ഷിതാവ്, ജനങ്ങളുടെ രാജാവ്, ജനങ്ങളുടെ ഇലാഹായ അള്ളാഹുവിനോടും ചോദിക്കും. എന്തിന്? മിൻ ഷർറിൽ വസ്വാസിൽ ഖന്നാസ്. എന്താ അത് വസ്വാസിൽ ഖന്നാസ്? ശൈത്താനാണ് ദുർബോധനം നടത്തി പിന്തിരിഞ്ഞു കളയുന്നവൻ, അവന്റെ ഷെറിൽ. അല്ലാതെ യുവസ്വിസു ഫീ സുദൂരിന്നാസ്, ഹൃദയങ്ങളിൽ അവൻ ദുർബോധനം നടത്തുന്നു. മിനൽ ജിന്നത്തി വന്ന, ജിന്നുകളിലുണ്ട് മനുഷ്യരിലുണ്ട്. അപ്പൊ ഇതെല്ലാ നിസ്കാരത്തിന് ശേഷം ചെല്ലണം. രാവിലെയും വൈകുന്നേരം അല്ലേ, മഗ്രിബിന് ശേഷം സുബ്ഹിക്ക് ശേഷം മുമ്മൂന്ന് പ്രാവശ്യം ചെല്ലണം. കിടക്കുമ്പോൾ അത് ചൊല്ലി ഊതി തടവി കയറക്കണം. അപ്പൊ എന്തൊരു പ്രൊട്ടക്ഷൻ നമ്മൾ സ്വീകരിക്കേണ്ട ഷെയ്ത്താനിൽ നിന്ന്, മനസ്സിലായില്ലേ? അപ്പൊ ഷെയ്ത്താനിൽ നിന്നും നമുക്കെതിരെ അള്ളാഹു വെച്ചിട്ടുള്ള ഒരുപാട് ഷെറുകൾ ഈ ലോകത്തുണ്ട്. ആ ഷെറുകളിൽ പെടാതെ സൂക്ഷിക്കാൻ നമ്മൾ എന്ത് വേണം? നമ്മൾ നദാന്ത ജാഗ്രത പുലർത്തേണ്ടതുണ്ട്. എങ്കിൽ മാത്രമേ നമുക്ക് രക്ഷപ്പെടാൻ സാധിക്കുകയുള്ളൂ. അതുകൊണ്ട് മുസ്ലിമായി ജീവിക്കുക എന്നത് പറയാൻ എളുപ്പമാണെങ്കിലും പ്രായോഗിക തലത്തിൽ പ്രാക്ടിക്കലായിട്ട് കുറെ ബുദ്ധിമുട്ടുകളുണ്ട്, കുറെ നഷ്ടങ്ങൾ സഹിച്ചുകൊണ്ടല്ലാതെ യഥാർത്ഥ മുസ്ലിമായി നമുക്ക് ജീവിക്കാൻ കഴിയില്ല. ആളുകളെ നോക്കിയല്ല നമ്മൾ ജീവിക്കേണ്ടത്, മനസ്സിലെ? അവൻ ചെയ്യുന്നില്ലേ, ഇവൻ ചെയ്യുന്നില്ലേ, ആ മൗലവി ചെയ്യുന്നില്ലേ, ഈ ആചാര്യ ചെയ്യുന്നില്ലേ, അതൊന്നും നോക്കേണ്ട കാര്യമില്ല. അതൊന്നും അള്ളാഹു നമ്മോട് ചോദിക്കുകയില്ല, മനസ്സിലായില്ലേ? നമ്മൾ ചിന്തിക്കേണ്ടത് സഹാബികൾ എങ്ങനെ ജീവിച്ചു, താബിഈങ്ങൾ എങ്ങനെ ജീവിച്ചു, അവരെ പോലെയാകാനാണ് നമ്മൾ നോക്കേണ്ടത്. ഈ നാട്ടിലൊരു വലിയ തമ്മാടിയുമായിട്ട് നമ്മൾ നമ്മളെ കമ്പയർ ചെയ്തൊക്കെ നമ്മൾ വളരെ മെച്ചപ്പെട്ട ആളായിരിക്കും. ഞാൻ കള്ളു കുടിക്കുന്നില്ലല്ലോ, അവൻ കുടിക്കുന്നുണ്ട് അല്ലേ. ഞാൻ വ്യഭിചരിക്കുന്നില്ലല്ലോ, അവൻ വ്യഭിചരിക്കുന്നുണ്ട്. അവൻ നിത്യാന സിനിമക്ക് പോകുന്നുണ്ട്, ഞാൻ സിനിമ കാണുന്നില്ലല്ലോ. ഞാൻ അശ്ലീലം നോക്കുന്നില്ലല്ലോ. അവൻ അഞ്ചു നേരം നിസ്കരിക്കുന്ന, ഞാൻ അഞ്ചു നേരം നിസ്കരിക്കുന്നുണ്ടല്ലോ. ഏയ്, അങ്ങനെ അങ്ങനെ നോക്കുമ്പോൾ നമ്മൾ തിരക്കേടില്ലാന്ന് തോന്നും. പക്ഷെ അവിടെയാണോ നമ്മൾ കമ്പയർ ചെയ്യേണ്ടത്? ആരുമായിട്ടാ? സഹാബികളും താബികളും ഒക്കെ ആയിട്ട് നമ്മൾ നമ്മളെ കമ്പയർ ചെയ്ത് നോക്കേണ്ടത്. അങ്ങനെ തട്ടിച്ചു നോക്കുമ്പോൾ നമുക്ക് മനസ്സിലാവും നമ്മുടെ സൽക്കർമ്മങ്ങൾ വളരെ കുറവാണല്ലോ എന്ന്. എന്റെ ഈമാൻ സഹാബികളെ പോലത്തെ പതരാത്തൊരു ഈമാൻ എനിക്കില്ലല്ലോ. എന്തെങ്കിലും ചെറിയ പ്രതിസന്ധി വരുമ്പോഴേക്ക് ഞാൻ തളർന്നു പോകുന്നല്ലോ. അങ്ങനെ നമ്മൾ ചിന്തിച്ചാൽ നമുക്ക് നമ്മൾ ഇനിയും ഒരുപാട് മുന്നോട്ട് പോകാനുണ്ട് എന്ന ചിന്തയായിരിക്കും നമുക്കുണ്ടാകുക. നമ്മളെ ചില ആളുകളൊക്കെ നടപടി കണ്ടാലേ, ആയി ഞാനൊക്കെ ഇപ്പൊ സ്വർഗത്ത് പോയി, ഇനി ആരാ പോവുക എന്നവൻ പറയുന്നില്ലെങ്കിലും അവന്റെ നടത്തം കണ്ട അങ്ങനെയാണ്, ഒക്കെ തികഞ്ഞു എന്നൊരു വിചാരം അല്ലേ. ഞാനൊക്കെ സ്വർഗത്തിലേക്കുള്ള എല്ലാ ടിക്കറ്റും എടുത്ത പോലെ എന്ന ഒരു വിചാരം നമുക്ക് ഒരിക്കലും ഉണ്ടാകാൻ പാടില്ല. നമ്മളെല്ലാവരും ശരിക്കും നമ്മെക്കുറിച്ച് ചിന്തിക്കണം. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം കാലിൽ നീര് കെട്ടുമാറി രാത്രി ദീർഘമായി നമസ്കരിച്ചപ്പോ ആയിഷ ബിബി റളിയല്ലാഹു അൻഹ ചോദിച്ചു, അല്ലേ, എന്തിനാണ് ഇങ്ങനെ കഷ്ടപ്പെടുന്നത് നബിയെ? പാപങ്ങളെല്ലാം അല്ലാഹ് പൊറുത്തു തന്നിട്ടില്ലേ? എന്തായിരുന്നു റസൂലിന്റെ മറുപടി? അഫല ഉഹിബ്ബു അൻ അകൂന അബ്ദൻ ശക്കൂറ, അള്ളാഹുവിന് കൂടുതൽ നന്ദി കാണിക്കുന്ന ഒരടിമയാകാൻ എനിക്ക് ഇഷ്ടപ്പെട്ടുകൂടയോ എന്നാണ് അല്ലേ. അപ്പൊ റസൂൽ ചെയ്തത് പോരാന്നാ തോന്നി, നമുക്ക് ചെയ്തത് ഏറെ എന്നുള്ള, അപ്പൊ ഞാനൊക്കെ എത്ര ചെയ്യണ്ട്, ഞാനൊക്കെ എന്തൊക്കെ ചെയ്യണ്ട് എന്ന് നമുക്ക് നമ്മളെ കുറിച്ചൊരു വിചാരം. അതുകൊണ്ട് ആ വിചാരമൊക്കെ ഒഴിവാക്കി നമ്മൾ നമ്മളെക്കുറിച്ച് കൂടുതൽ ചിന്തിക്കുകയും സഹാബികളെ പോലെ താബികളെ പോലെ ആവാൻ നമ്മൾ പരിശ്രമിക്കുകയും വേണം. അങ്ങനെ സ്വയം തർബിയത്തിനെ കുറിച്ചുള്ള നമ്മുടെ ചിന്ത, അതാണ് നമുക്ക് ആവശ്യം. ഇൻഷാ അല്ലാ, ഒരു പള്ളിയും മറ്റൊക്കെ വന്നു കഴിയുമ്പോൾ വലിയ ഉത്തരവാദിത്തമാണ് നിങ്ങൾക്ക് ഉണ്ടാകാൻ പോകുന്നത്. ചെറിയ കാര്യമല്ല, ഒരു പള്ളി തുടങ്ങാൻ എളുപ്പമാണ്, ഖിയാമം വരെ അത് പൂട്ടാതെ നിലനിർത്തേണ്ടത് ഈ നാട്ടുകാരെ ബാധ്യതയാണ്, മനസ്സിലായില്ലേ? അഞ്ചു നേരം അവിടെ ബാങ്ക് നടന്നിരിക്കണം, അഞ്ചു നേരം അവിടെ ജമാഅത്ത് നടന്നിരിക്കണം. ഏയ്, നിസ്കരിക്കാൻ വന്നു, പള്ളിയിൽ വെള്ളമല്ല, ലൈറ്റ് ഇല്ല, നിസ്കാര ബാങ്ക് കൊടുക്കാൻ ആളില്ല, ബാങ്ക് കൊടുക്കുന്ന ആൾക്ക് ഭക്ഷണം കൊടുക്കാൻ ആളില്ലാത്തതുകൊണ്ട് അയാൾ പിരിഞ്ഞുപോയി, ഇമാമിന് ശമ്പളം കൊടുക്കാത്ത ആൾ പോയി, പള്ളിയിൽ ഒന്നും സൗകര്യങ്ങളില്ല. ഇതൊക്കെ കുറ്റകരമാണ് നമുക്ക്, മനസ്സിലായില്ലേ? അപ്പൊ അതുകൊണ്ട് വലിയ ഉത്തരവാദിത്തമാണ് നിങ്ങൾ ഏറ്റെടുക്കാൻ പോകുന്നത്. പള്ളി എന്റേതാണെന്ന് ഓരോരുത്തരും വിചാരിക്കണം, മനസ്സിലായില്ലേ? എന്റെ വീട് നോക്കുന്നതിനേക്കാളും ഞാൻ പള്ളി നോക്കും. എന്റെ വീട്ടിലെ കാര്യം ഒരു പൈപ്പ് പൊട്ടിയാൽ നാളെ അന്നാക്കിയാലും കുഴപ്പമില്ല, പള്ളിയിലെ പൈപ്പ് പൊട്ടിയാൽ അന്ന് തന്നെ അന്നാക്കാം. അത് സെക്രട്ടറി വരട്ടെ, മറ്റോം വരട്ടെ, ഇയാൾ വരട്ടെ എന്നാണ് കാത്തുക്കാതെ പരസ്പരം സഹകരിച്ചും സ്നേഹിച്ചും. ഇപ്പോ ഒരു സ്ഥലത്ത് ഞാൻ പോയപ്പോ അവിടെ കുറച്ച് ആളുകളുള്ളൂ, അവര് ഓരോ വഖത്തും നിസ്കാരവും പിന്നെ പങ്കിട്ടെടുത്തിരിക്കുക, മൂന്നാളുകൾ വീതം ഓരോ വഖത്തിനും. ആ മൂന്നാൾ അവിടെ എത്തിയിരിക്കണം. അവ എവിടെ പോയാലും ഇപ്പോ തിങ്കളാഴ്ച മജീദും ഇയാൾ ഇയാളും, ശരി ചൊവ്വാഴ്ച അവര്, ബുധനാഴ്ച വരും, ഇങ്ങനെ അങ്ങനെ ആ വഖത്ത് മുടങ്ങാതെ അവിടെ നടക്കണം. പള്ളി സമയത്ത് തുറക്കണം, പള്ളിയിൽ ബാങ്ക് വിളിച്ചിരിക്കണം, കഴിഞ്ഞ പള്ളി അടക്കണം അടക്കണം, പള്ളി എന്തെങ്കിലും കുറവുണ്ടോ നോക്കണം. അവർക്ക് വരാൻ പറ്റിയില്ല, അവർ വേറൊരാളാക്കണം. ഒരാളുണ്ട്, അയാളോട് പറയണം, അയാൾക്ക് മെയിൻ കോർഡിനേറ്റർ ഒരാളുണ്ടാവും. എന്നാ അങ്ങനത്തെ പള്ളിക്ക് ശമ്പളം കൊടുക്കേണ്ട ആവശ്യം വരില്ല അവർക്ക്. ഇമാമത്തും അവരെന്നെ നിൽക്കും, ബാങ്കും അവരെന്നെ കൊടുക്കും, പള്ളി വൃത്തിയാക്കലും അവർ തന്നെ. ആർക്കും ശമ്പളം കൊടുക്കേണ്ടില്ല. മുഅദ്ദിനും ഇമാമും ഒരാള് മാത്രം, ഇമാമും മാത്രം ഉണ്ടാവും അറിവുള്ള ഒരാള്, ബാക്കി ആർക്കുണ്ട്? ബാക്കിയുള്ള പണികളൊക്കെ നാട്ടുകാരെടുക്കുക. എന്ത് സൗകര്യ. നമ്മൾ ആഴ്ചയിൽ ഒരു ദിവസം നീക്കി വെച്ചാൽ മതി, തിങ്കളാഴ്ച നമ്മളെ ചാർജ്. ഒരാഴ്ചയിൽ ഒരു ദിവസം നമ്മൾ പള്ളി കൊണ്ട് നീക്കി വെച്ചു, അന്ന് നമുക്ക് കൂടുതൽ ഇബാദത്തെടുക്കാം, പള്ളി തന്നെ പോയിരിക്കാം, കൂടുതൽ ഓതാ അല്ലേ. അന്ന് പള്ളിയിൽ എല്ലാ കാര്യവും നമ്മൾ ചെയ്യുക, പള്ളി വൃത്തിയാക്കലൊക്കെ. അങ്ങനെ നിങ്ങൾ ഏറ്റെടുക്കുകയാണെങ്കിൽ രണ്ടാള് ഒരു ദിവസം ഏറ്റെടുത്താൽ മതി, ഏഴ് പതിനാലാളുണ്ടാവൂലേ, ഉണ്ടാവൂലേ, സുഖമായിട്ട് നടക്കും. അപ്പൊ അങ്ങനെ നമ്മുടെ ജീവിതത്തിന്റെ ഭാഗമായി പള്ളി മാറണം, മനസ്സിലായില്ലേ? അങ്ങനെയായിരിക്കണം. അങ്ങനെയുള്ള മഹത്തായ ഒരു കേന്ദ്രമാണ് ഇവിടെ ഉണ്ടാകാൻ പോകുന്നത്. നിങ്ങൾ എല്ലാവരും വിയർപ്പിന്റെ അംശം അതിലുണ്ടാകണം. പുറത്തുനിന്ന് ആളുകൾ പൈസ തന്നാലും നമ്മൾ അധ്വാനയിലുണ്ടാകണം, മനസ്സിലായില്ലേ? ഞാൻ എന്തു ചെയ്തു പള്ളിക്ക് വേണ്ടി, ഞാൻ എന്തു കൊടുത്തു, ഞാൻ എന്ത് അധ്വാനിച്ചു, എന്റെ പൈസ എത്ര ഉണ്ടായില്ല, ഉള്ളത് കൊടുക്കാൻ എല്ലാവരും തയ്യാറാവണം, മനസ്സിലായില്ലേ? ആ നിലക്ക് നമ്മുടെ ഒരു ജീവിതത്തിന്റെ ഭാഗമായി നമ്മുടെ പള്ളി മാറണം, നമ്മുടെ വിയർപ്പിന്റെ അംശം അതിലുണ്ടാകണം. ആ നിലക്ക് നിങ്ങൾ പരിശ്രമിക്കണം. ഇത് പറയാനാണ് ഈ സന്ദർഭത്തിൽ നമ്മളിവിടെ ഒരുമിച്ച് കൂടിയിട്ടുള്ളത്. കൂടുതൽ ദീർഘിച്ച് സംസാരിക്കുന്നില്ല, മഗ്‌രിബിന് ശേഷം അവിടെ ഒരു ക്ലാസ് ഉള്ളതുകൊണ്ട് ഞാൻ അവസാനിപ്പിക്കുകയാണ്. ഏതായിരുന്നാലും ഇത്രയും സമയമെങ്കിലും നമ്മൾ കൂടിയിരിക്കാനും സംസാരിക്കാനും സാധിച്ചാൽ അൽഹംദുലില്ലാ, അള്ളാഹുവിനെ സ്തുതിക്കുകയാണ്. നമ്മളെല്ലാവരും മരിച്ചു പോകേണ്ടവരാണ്, ആരും ഇവിടെ ബാക്കിയാവില്ല, മനസ്സിലായില്ലേ? എന്നാ നാളെ എപ്പോഴാ നമുക്ക് അറിഞ്ഞുകൂടാ. അതുകൊണ്ട് എപ്പോഴും മരിക്കാൻ റെഡിയായി നിൽക്കുക. മരിക്കാൻ റെഡിയാവുക എന്ന് പറഞ്ഞാൽ 3 ലക്ഷം തുണിയും ഒരു റോസ് വാട്ടറും അവിടെ വാങ്ങിയേക്കുക എന്നുള്ളതല്ല, ഒരു കവർ അവിടെ കുഴിച്ചു വെക്കുക എന്നല്ല. പിന്നെയോ ഉത്തരവാദിത്തങ്ങൾ ചെയ്തു തീർത്ത് നമ്മൾ റബ്ബിന്റെ മുമ്പിൽ വിചാരണക്ക് നിൽക്കാൻ പ്രിപ്പയർ ആവുക. അതാണ് യഥാർത്ഥത്തിൽ ആവശ്യമായിട്ടുള്ളത്. അതിന് അള്ളാഹു സുബ്ഹാന തആല നമുക്ക് തൗഫീഖ് നൽകുമാറാകട്ടെ. ഒരുപാട് പ്രയാസങ്ങൾ നമ്മുടെ മുമ്പിലുണ്ടാവും, പ്രത്യേകിച്ച് ഈ കാലഘട്ടത്തിൽ ഒരു മുസ്ലിമായി ജീവിക്കാൻ തന്നെ പ്രയാസമാണ്. ഇതിന് പിന്നെ സെലഫിയാകുക എന്നുള്ളതിലും പ്രയാസമാണ്, മനസ്സിലെ? ആ പ്രയാസങ്ങളൊക്കെ സഹിച്ചുകൊണ്ട് തന്നെ നമ്മൾ ഈ ദീൻ മുറുകെ പിടിച്ചുകൊണ്ട് മുന്നോട്ട് പോകണം. അതിന് അല്ലാഹു സുബ്ഹാനഹു വതആല തൗഫീഖ് നൽകുമാറാകട്ടെ. വസല്ലല്ലാഹു അലാ നബിയ്യിനാ മുഹമ്മദിൻ വഅലാ ആലിഹി വസഹ്ബിഹി വസല്ലം. വാഖിറു ദഅവാനാ അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ.